ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന അംഗീകരിക്കുന്നവർക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അവിടെ കൊടുത്തിരിക്കുന്ന എബ്രായർ 13:7 അനുസരിച്ച് ഇൻഡിവിജ്വൽ എസ്കറ്റോളജി എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ അവസാനം എന്നാണ് അതിന്റെ ആശയം. ദ എൻഡ് ഓഫ് ഇൻഡിവിജ്വൽ ലൈഫ്. വ്യക്തി ജീവിതത്തിനൊരു അവസാനമുണ്ട്. എല്ലാവർക്കും അറിയാം നമുക്കൊരു ആരംഭവുമുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ആരംഭമുണ്ട്, ഓരോ വ്യക്തിക്കും ഒരു ജീവിത അവസാനമുണ്ട്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആരൊരു 100 വർഷം മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആരും ഒരു 100 വർഷം മുമ്പില്ല. ഇനി ഒരു 100 വർഷം കൂടെ മുമ്പോട്ട് നീണ്ടാൽ നമ്മൾ ആരും കാണാൻ സാധ്യത കുറവാണ്. അത്രയ്ക്കുള്ള ഒരു ലിമിറ്റഡ് ഏജ് മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തത് 2 കൊരിന്ത്യർ 5, ഇവിടെ ഞാൻ റെഫറൻസ് കൊടുത്തിട്ടില്ല, നിങ്ങളത് എടുക്കണം, വ്യക്തിപരമായിട്ട് നിങ്ങൾ എടുക്കണം. ഒന്നാമത്തെ വാക്യം നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2 കൊരിന്ത്യർ 5:1-10 വാക്യങ്ങളാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീരെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. താഴോട്ട് വായിച്ചിട്ട് ഒടുവിൽ വരുമ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇതും കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ 10-ാം വാക്യത്തിൽ പ്രയോഗമുണ്ട്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ശരീരത്തിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെത്താൻ സഹായിക്കുവാനോ മറ്റൊരാളെ സഹായിക്കാനോ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ആത്മലോകത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. അതുകൊണ്ടാണ് 3 സ്റ്റേജാണുള്ളത് കേട്ടോ. ശരീരത്തിൽ ആയിരിക്കുക നമ്പർ 1, നമ്പർ 2 ആത്മലോകത്തിലായിരിക്കുക, നമ്പർ 3 നിത്യതയിലായിരിക്കുക. 3 കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പെൻ അവിടെ കാണാം. 3 കാര്യങ്ങൾ ഓർമ്മയിരിക്കണം. 1, വി ആർ ഇൻ ദ ബോഡി. 2, വി ആർ ഇൻ ദ സ്പിരിറ്റ് ഓർ സെലസ്റ്റ്യൽ വേൾഡ്. സെലസ്റ്റ്യൽ വേൾഡ് എന്നതിന് പേര്. 3, വി ആർ ഇൻ ഇറ്റേണിറ്റി. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കണം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, ഒരു മനുഷ്യന്റെ കേന്ദ്ര സത്തയിൽ അല്ലെങ്കിൽ അവന്റെ ഹാർട്ടിനകത്ത് ദൈവമ ഓലം അല്ലെങ്കിൽ നിത്യത ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എവറി പേഴ്സൺ ഹാസ് ഇറ്റേണിറ്റി ഇൻ ഹിംസെൽഫ്. അവനിൽ തന്നെ ഒരു നിത്യതയെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദേഹനാശത്തിങ്കൽ നമ്മൾ വ്യാപുലപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരം അവസാനിക്കുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. We have something in our, within our own core of life, which is called everlasting life. Or eternity. Nithyam ennu parayunna oru yathartham nammude kendrathil deyyam olichu vechittundu. Adu manushyanu mathramulla oru yathartham. അത് നമ്മുടെ മനസ്സിലിരിക്കണം. അതുകൊണ്ട് ശരീരത്തിൽ വസിക്കുക, ശരീരം വിട്ടാത്മലോകത്തിലായിരിക്കുക, 3, നമ്മൾ നിത്യതയിലായിരിക്കുക. 3 ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനിയും അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എഴുതിയിട്ടുള്ള ഈ ചെറിയ ഗ്രന്ഥത്തിൽ ഈ നോട്ടുകൾ മുഴുവനും ഉണ്ട്. ഇതൊട്ടും വിട്ടിട്ടില്ല. ദൈവകൃപയാൽ വളരെ ഹമ്പിളായിട്ട് ഓർപ്പിക്കട്ടെ. ഫോർ ദ 15 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. ഇതെന്റെ ജീവിതമാണ്. എല്ലന്തൂർ അച്ചങ്കുഞ്ഞ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോൾ, എന്റെ പ്രിയ സ്നേഹിതൻ കൊടുത്തപ്പോൾ, അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എം ഇ ചാക്കോ സാറിന്റെ ജീവിതമാണ് ഈ പുസ്തകമെന്ന് അദ്ദേഹം എഴുതിയത്. അന്ന് അങ്ങനെയാണ് എനിക്ക് ആ ടെർമിനോളജി കിട്ടിയത്. ഞാനതിന്റെ ഒരു വാക്ക് എന്ന് പറയുന്ന വാക്ക്, പിന്നെ ലേഖകന് ഗ്രന്ഥകർത്താവിന്റെ ഒരു വാക്കെന്ന് പറയുന്ന ഒരു പേജുണ്ട്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരു വലിയ ഗ്രന്ഥമെന്നോ ഒരു ആധികാരിക ഗ്രന്ഥമെന്നോ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. വാട്ട് ദ ലോർഡ് ഹാസ് ഗിവൺ ടു മൈ മെമ്മറി ആൻഡ് ഹാർട്ട് ഐ ഹാവ് ജസ്റ്റ് പ്രൊജക്ടഡ് ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ഓൾ ഓവർ ദി കൺട്രി. അതാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന ഇന്റർനാഷണൽ സംഘടനയാണ് ഇതിന്റെ പ്രസാധകർ. അവർ ഇവിടെ ബൈബിൾ സൊസൈറ്റിയിൽ ഇത് കിട്ടുമായിരുന്നു, തീർന്നുപോയി എന്ന് ഇന്നലെ ഞാൻ ചെറുക്കിയപ്പോൾ അറിഞ്ഞു. സോ ഇറ്റ് ഹാസ് എ വൈഡ് സർക്കുലേഷൻ. എനിക്ക് വളരെ നന്ദിയുണ്ട്. വായിച്ചെല്ലാവരോടും നന്ദിയുണ്ട്, വാങ്ങിക്കുന്നവരും വായിക്കുന്നവരോടും നന്ദിയുണ്ട്. അതിന്റെ അവസാനത്തെ പാഠമാണ്, 14-ാമത്തെ പാഠമാണ് എസ്കറ്റോളജി. എസ്കറ്റോളജിയുടെ ഒരു സമഗ്ര പഠനം ആരെ കൊണ്ട് സാധ്യമല്ല. ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. പക്ഷെ അത് വളരെ സമ്മറൈസ് ചെയ്ത് നമ്മുടെ അടുത്ത, ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലെ, അല്ലെങ്കിൽ ഇന്നത്തെ അല്പനിമിഷങ്ങൾക്ക് ശേഷമുള്ള മിനിറ്റുകളും നാളെ മുതലുള്ള ദിവസങ്ങളും വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദി എസ്കറ്റോളജിക്കൽ ഓർ കമ്മിങ് ഇവന്റ്സ്, വേൾഡ് ഇവന്റ്സ്, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ എസ്കറ്റോളജിയാണ്, വ്യക്തിജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ഒരു ശരീരത്തിൽ ഇരിക്കുക എന്ന് പറയുന്ന ഘട്ടത്തിൽ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ട്. വി ആർ കമ്പോസ്ഡ് ഓഫ് 3 പാർട്ടിക്കിൾസ്. ആ മൂന്ന് ഘടകങ്ങളാണ്. 1 നിങ്ങളുടെ ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ആ മൂന്ന് പെൻ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദേഹം, ദേഹി, ആത്മാവ്. അമേരിക്കയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലുമൊക്കെയുള്ള പണ്ഡിതന്മാരായ ചിന്തകന്മാരായ ആളുകള് ഈ പറയപ്പെടുന്ന പ്രയോഗത്തെ, മൂന്നെന്ന് പറയുന്ന ആശയത്തെ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് സ്പിരിറ്റും സോളും, ഈ മൂന്ന് പേരും ഓർമ്മയിരിക്കണം. ദേഹം എന്നുള്ളതിന് സോമ എന്ന എബ്രായ പദം, SOMA, സോമ, അതാണ് ഗ്രീക്ക് പദം, സോറി, എബ്രായ അല്ല, ഗ്രീക്ക് പദം. സോമ എന്ന് പറയുന്ന ദേഹം. 2-ാമത്തെ പദം ദേഹി അല്ലെങ്കിൽ സുഖേ, PSUCHE, സുഖേ, അതാണ് എന്റെ ഗ്രീക്ക് പദം. ആ സുഖ എന്ന പദമാണ് സോൾ, SOUL എന്ന് ഇംഗ്ലീഷ് പരിഭാഷയിരിക്കുന്നത്. ആ സോൾ എന്ന പദത്തിന് നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കണം. 2-ാം ദേഹി അല്ലെങ്കിൽ സോൾ, സുഖേ, സുഖേ എന്ന പദത്തിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സുഖേ, സോ വട്ട് വി ആർ ലേണിംഗ് അബൌട്ട് അവർ സുഖേ, നമ്മുടെ ദേഹിയുടെ കാര്യം സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് സൈക്കോളജി, മനഃശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത പ്രയോഗം ആത്മാവാണ്, ന്യൂമ, PNEUMA, ന്യൂമ. ന്യൂമ എന്ന് പറഞ്ഞാൽ സോൾ, സ്പിരിറ്റ് എന്നർത്ഥമാണ്. അങ്ങനെ മൂന്ന് ഘടകങ്ങളുടെ ഒരു കോമ്പസിഷനാണ് നമ്മൾ. അത് വ്യക്തമായി കൊടുത്തിരിക്കുന്ന 2 പ്രധാന ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഭാഗം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
സമാധാനത്തിന്റെ
ദൈവം തന്നെ
നിങ്ങളെ
മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ.
നിങ്ങളുടെ ആത്മാവും,
പ്രാണനും, ദേഹവും, അശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ
പ്രത്യക്ഷതയിൽ
അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. The very God of peace sanctify you wholly, and I pray that all your spirit, soul and the body be preserved blameless unto the coming of our Lord and Savior Jesus Christ. വളരെ വ്യക്തമായ ഒരു പ്രയോഗമാണ് ഇത്. 3 എന്റിറ്റിയ, ഇറ്റ്സ് നോട്ട് സംതിങ് എൽസ്. ഇത് മൂന്ന് ഘടകങ്ങൾ തന്നെയാണ്. അതാണ് ബൈബിളിലെ ഒരു വ്യക്തമായ ഭാഷ. ഞാൻ പഠിച്ച ലീ കോളേജിൽ, അമേരിക്കയിലെ ലീ കോളേജില് ഞങ്ങളെ പഠിപ്പിച്ച പ്രധാന തിയോളജി പ്രൊഫസർ ഡോക്ടർ ഗോഫ്, അദ്ദേഹം പറഞ്ഞു ഒരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, കുട്ടികളെല്ലാം കൂടെ ചോദിച്ചു, ഈസ് മാൻ എ ട്രൈക്കോട്ടമി ഓർ ഡൈക്കോട്ടമി? മനുഷ്യൻ എന്ന് പറയുന്നത് ട്രൈക്കോട്ടമി ആണോ ഡൈക്കോട്ടമിയാണ്? ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ 2 പാർട്ടിക്കിൾസ് ഓൺലി. ട്രൈക്കോട്ടമി മീൻസ് വി ആർ 3 പാർട്ടിക്കിൾസ്, വി ഹാവ് 3 പാർട്ടിക്കിൾസ്. സോൾ, ദേഹം, ദേഹി, ആത്മാവ്, സോമ, സൂക്കെ ആൻഡ് ന്യൂമ, ഇത് മൂന്നും കൂടെ ഉള്ളതാണ് ഒരു വ്യക്തിത്വ പൂർണ്ണത എന്ന് വിശ്വസിക്കുന്നതാണ് ട്രൈക്കോട്ടമി, TRICHOTOMY, ട്രൈക്കോട്ടമി. മനുഷ്യൻ മൂന്ന് ഘടകമുള്ളവനാണ്. അതേ സമയത്ത് ചിന്തകന്മാരിൽ ഒരു പക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് മാൻ ഈസ് എ ഡൈക്കോട്ടമി, DICHOTOMY. ഡൈക്കോട്ടമി മീൻസ് ജസ്റ്റ് 2 പാർട്ടിക്കിൾസ്. അവന്റെ മെറ്റീരിയൽ ഭാഗവും സ്പിരിച്വൽ ഭാഗവും രണ്ടേ ഉള്ളെന്നാണ് അവരുടെ വാദം. അങ്ങനെ വന്നപ്പോൾ ഞാന് ആ ഡൈക്കോട്ടമീസ് ആയിട്ട് വിശ്വസിക്കുന്ന ആളുകളോട് ചോദ്യം എനിക്ക് ചോദിച്ചു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഒന്ന് അദ്ദേഹത്തോടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാൻ ഈസ് എ ഡൈക്കോട്ടമി, പ്രാക്ടിക്കലി എ ട്രൈക്കോട്ടമി. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് മാൻ ഈസ് എ ഡൈക്കോട്ടമി, പ്രാക്ടിക്കലി എ ട്രൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ മനുഷ്യർ യഥാർത്ഥത്തിൽ 2 ഘടകമേ ഉള്ളൂ, പ്രായോഗിക വശത്ത് എത്രയുണ്ട്? 3 ഘടകമുണ്ട്. ഇങ്ങനെയാണ് എന്റെ സാർ പഠിപ്പിച്ചത്. ഞാൻ അന്നേരം അദ്ദേഹത്തോട് ചോദിച്ചു, 3 ഘടകം ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമോ 3 ആയിട്ട്? പ്രയാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്റെ ഗവേഷണത്തിൽ ഞാനൊന്ന് പറയാം എന്റെ മനസ്സിൽ തോന്നിയ ആശയം. നിങ്ങളൊരു വാക്യം ഓർക്കുന്നല്ലോ, എഫേസ്യർ ലേഖനം 2:1 എങ്ങനെയാ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മൾ അതിക്രമവും പാപവും ചെയ്യുമ്പോൾ ഏതോ ഒരു ഘടകം മരിക്കുകയല്ലേ ചെയ്യുന്നത്? ഉണ്ട് അല്ലേ? എന്താ മരിച്ചത്? ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ഏത് ഘടകമാ മരിക്കുന്നത്? ആരും മിണ്ടുന്നില്ല. അല്പനേരത്തേക്ക് ഡിഡാക്കയാ അല്ലെങ്കിൽ ടീച്ചിങ് ആണ് കേട്ടോ, അല്പസമയത്തേക്ക് ടീച്ചിങ് ആണ്, അതുകൊണ്ട് പറയാൻ വിഷമിക്കേണ്ട. മരിച്ചത് ഏത് ഘടകമാ? മൂന്ന് ഘടകമുണ്ട് ഒരു മനുഷ്യനിൽ: ദേഹം, ദേഹി, ആത്മാവ്. ഇവിടെ അത് വരയ്ക്കാനായിട്ട് സാധിക്കില്ല, ഇനിയിപ്പോ വരച്ചുകൊണ്ട് കാര്യമില്ല. ഒരു ചെറിയ ഒരു ത്രികോണം നിങ്ങളിങ്ങനെ വരച്ചിട്ട് അതിന്റെ താഴത്തെ ഭുജത്തിന് ബോഡി എന്നും വലത്തെ ഭാഗത്തിന് സോൾ എന്നും ഇടത്തെ ഭാഗത്തിന് സ്പിരിറ്റ് എന്നും എഴുതി വെക്കൂ. ഇങ്ങനെ ഒരു ത്രികോണം അങ്ങനെ വരച്ചാൽ ആ ത്രികോണത്തിന് അത് ഒരു മനുഷ്യനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു സൂചിത ചിന്ത മാത്രമുള്ളൂ, അല്ല ത്രികോണം പോലെ അല്ല നമ്മൾ ഇരിക്കുന്നത്. ഒരു ത്രികോണത്തിന്റെ രൂപത്തിൽ നമുക്ക് ഭാവനയിൽ ഒരു സ്വരൂപം കൽപ്പിക്കാം: ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഇതിലെ സ്പിരിറ്റ് എന്ന ഘടകമാണ് ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ അടങ്ങുന്ന ഗോഡ് ഗിവൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രിഡോമിനന്റ് പാർട്ടിക്കിൾ വിച്ച് ഈസ് ദ സ്പിരിറ്റ്. ഒരു വ്യക്തിയിലുള്ള ഏറ്റവും വില കൂടിയ ഘടകമാണ് ആത്മാവെന്ന് പറയുന്നത്. ഈ ആത്മാവിനെ നമ്മൾ ചെയ്യുന്ന പാപം കൊണ്ട് കൊല ചെയ്യപ്പെടുകയാണ്. മറന്നുപോകരുത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങൾ. അപ്പൊ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് കൊല ചെയ്യപ്പെട്ടു. ഞാൻ ചെയ്ത പാപത്തിന് ഓരോ പാപവും നിമിത്തം എന്റെ ആത്മാവ് കൊല ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഞാനൊരു മർഡററാണ്, ഞാനൊരു കൊലപാതകനായിട്ട് നിൽക്കുകയാണ്. ആ കൊലപാതകനായിരിക്കുകയും പിന്നെ രണ്ടാമത് ഈ സ്പിരിറ്റിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ടൊരവസരം കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിത്യമരണത്തിൽ പതിക്കുക തന്നെ ചെയ്യും. അതാണ് യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിത്യമരണം എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. അതിനെ വിശദീകരിക്കാനായിട്ട് കൂടുതൽ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ തൊട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മൂന്ന് ഘടകത്തോട് സൃഷ്ടിക്കപ്പെട്ടതിൽ സ്പിരിറ്റ് കൊല്ലപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സോൾ മരിക്കുന്നില്ല, കാരണം ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ 99% ആളുകളും പാപികളാണ്. അങ്ങനെ പാപികളായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ആത്മാവ് മരിച്ചതാണ്. ആത്മാവ് മാത്രം മരിച്ചിട്ട് സോളും ബോഡിയും മാത്രം ഉള്ളപ്പോഴും അവനൊരു പൈലറ്റാകാൻ കഴിയും, അവനൊരു ചിന്തകനാകാൻ കഴിയും, അവനൊരു പ്രൊഫസറാകാൻ കഴിയും, ഒരു എഞ്ചിനീയറാകാൻ കഴിയും, ഒരു ഡോക്ടറാകാൻ കഴിയും, ഒരു സയന്റിസ്റ്റ് ആകാൻ കഴിയും, ഒരു മിറക്കിൾ വർക്കറാകാൻ കഴിയും. വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കാൻ കഴിയും. അന്നേരവും ഇവന്റെ സ്പിരിറ്റ് ഇല്ല. ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ഘടകം ചത്തിരിക്കുക. ബോഡിയും സോളും മാത്രം ഉണ്ടെങ്കിൽ അവന് ജീവിച്ചിരിക്കാം. സ്പിരിറ്റ് മരിച്ചാൽ അവന്റെ സ്പിരിറ്റ് മരിച്ചിട്ട് ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിക്കാം. അതാണ് മുമ്പേ എഫേസ്യർ ലേഖനത്തിൽ വായിച്ചത്. സ്പിരിറ്റ് മരിക്കുകയും സോളും ബോഡിയും മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ആളിനെ കുറിച്ചാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചാൽ അറിയാം. 12 സിസ്റ്റമാറ്റിക് തിയോളജി ഞങ്ങൾ 12 കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട്. ആത്മമരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം. മരണത്തിന് 4 ഒന്ന് സ്പിരിച്വൽ ഡെത്ത്, ആത്മമരണം. രണ്ടാമത്തത് ഫിസിക്കൽ ഡെത്ത്, നമ്മുടെ ശരീരമരണം. മൂന്നാമത്തത് ഐ ഡൈ ഡെയിലി എന്നൊരു പ്രയോഗം പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ ദിവസേന മരിക്കുന്നു. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 36 എന്ന് തോന്നുന്നു അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസേന മരിക്കുന്നു. അതാ കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. യു ഹാവ് ടു മോർട്ടിഫൈ, നിങ്ങൾ മരിപ്പിക്കണമെന്ന് പൗലൂസ് പറഞ്ഞ ആശയമാണ്. അത് സ്പിരിച്വൽ മാൻ ഈസ് ഓൾവേസ് മോർട്ടിഫൈയിങ് ഹിസ് ബോഡി, തന്റെ ജീവിതത്തിലുള്ള അനധികൃതമായ വളർച്ചകളെയെല്ലാം കൊലപ്പെടുത്തുവാൻ ഇവൻ മിടുക്കനായിരിക്കണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കും നിശ്ചയം. അങ്ങനെ ഒരു മരണമുണ്ട്. മൂന്നാമത്തെ അനുഭവം, നാലാമത്തെ അനുഭവം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പയ്യ രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യയിൽ തള്ളിയിടുമെന്ന്. ആ തീപ്പയ്യയിൽ തള്ളിയിടുന്നതിന്റെ പേരാണ് രണ്ടാമത്തെ മരണം, അല്ലെങ്കിൽ നിത്യമരണം എന്ന് പറയുന്നത്. അങ്ങനെ നാല് അനുഭൂതികൾ മരണത്തിനുണ്ട്. ഒട്ടും മറക്കരുത്, ഒട്ടും ഒരു വേഷം ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മരണത്തിന് നാല് മുഖഛായയുണ്ട്, നമ്മൾ ഓർമ്മയിരിക്കണം. ഇനിയും ഞാനൊന്നുകൂടി ഓർമ്മിക്കട്ടെ, ദേഹം ദേഹി ആത്മാവ്, ഇതിൽ ഈ ആത്മാവ് മരിച്ചിട്ടും എനിക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ സോളും സ്പിരിറ്റും ഒന്നാണോ? പറഞ്ഞട്ടെ, സോളും സ്പിരിറ്റ് മരിക്കുകയും സോൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സ്പിരിറ്റും സോളും ഒന്നോ രണ്ടോ? ചിന്തിക്കുന്നില്ല ആളുകളെ, രണ്ടെങ്കിൽ രണ്ടെന്ന് പറയണം. ആ രണ്ട് ഒന്ന് പറഞ്ഞ് സഹായിച്ചാട്ടെ, സ്തോത്രം. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ മാൻ ഈസ് എ ഡൈക്കോട്ടമി ഓർ ട്രൈക്കോട്ടമി? ട്രൈക്കോട്ടമി, കറക്റ്റ്. അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യനെന്ന് പറയുന്നത് ഒരു ട്രൈക്കോട്ടമിയസ്, മൂന്ന് ഘടകങ്ങളാ. പക്ഷെ അധികം ആളുകളിലും ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ടിരിക്കുക. നിങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും പൗലോസ് തിമോത്തിയോസോട് പറയുമ്പോൾ, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. അത് ഇംഗ്ലീഷ് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പദം ഒരിച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നു ഇത്രയും സദസ്സിൽ പറയാന്. ഞങ്ങൾ സാധാരണ അത് പറയുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് പറയുന്നത്, കാരണം മലയാള പരിഭാഷ കറക്റ്റ് അല്ല. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഷീ ദറ്റ് ഗിവത്ത് ഹെർസെൽഫ് ഫോർ പ്ലഷർ, she is dead while she liveth. ജീവിച്ചിരിക്കാൻ തന്നെ അവൾ മരിച്ചവളാണ്. എന്തുകൊണ്ട്? ഗിവിംഗ് ഹെർസെൽഫ് ഫോർ പ്ലഷർ, വേൾഡ്ലി പ്ലഷർ, സുഖഭോഗങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തതാണ്. അതുപോലെ വേറൊരു വാക്യമുണ്ട്, ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ട്, ഒരു മകൻ താന്തോന്നിയായിട്ട് ഇറങ്ങിപ്പോയി. ആ മകനെ കുറിച്ച് മടങ്ങി വന്നപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. പിതാവ് പറയുന്നത്, ഈ നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പന്റെ വീട് വിട്ടുപോയ മകൻ മരിച്ചവനാണെന്നർത്ഥം. ഇനിയും യൂദയുടെ ലേഖനത്തിൽ വാക്യമുണ്ട്, രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രണ്ട് ട്വൈസ് ഡെഡ് എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. രണ്ടൊരു ചത്തു, എങ്ങനെയാണ് രണ്ടൊരു ചാകുന്നത്? ഇവൻ ആദ്യം അതിക്രമവും പാപവും ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം മരിച്ചു, വീണ്ടും പുതുജനനം പ്രാപിക്കുമ്പോൾ ആ പ്രബലീയ സംഭവത്തിൽ ഇവന്റെ മരിച്ച ആത്മാവ് ഉയർക്കുകയാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. എന്റെ ആത്മാവിനെ എന്റെ ജഡപ്രവൃത്തികൾ കൊണ്ട് കൊലപ്പെടുത്തിയ ഞാൻ ദൈവാത്മാവിന് വിധേയപ്പെടുമ്പോൾ, വചനത്തിന് വിധേയപ്പെടുമ്പോൾ, പുതുജനനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ എന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് വരുന്നു. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. അതിനെ പല തർജ്ജമകൾ പറയാൻ, പല പരിഭാഷകൾ പറയാൻ കഴിയും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. ഹൗ ഡു യു നോ ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്? നിങ്ങളത് ദൈവത്തിന്റെ പൈതലാണെന്ന് എങ്ങനെ അറിയാം? അത് വളരെ ഗൗരവത്തിൽ എല്ലാവരും ഓർക്കണം. ആ ഒരു ടെസ്റ്റിൽ എപ്പോഴും നമ്മൾ നിൽക്കണം, ആ ടെസ്റ്റിൽ നിൽക്കണം. ഡു യു ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്? നിങ്ങളുടെ ദൈവമൈതലാണെന്ന് നിങ്ങൾക്ക് നല്ല ഉത്തമം വിശ്വാസമുണ്ടോ? ചിലപ്പോൾ നമ്മുടെ സ്നേഹിതൻ പറയും, ഇവൻ ഗുണപ്പെട്ടതല്ല, ഇവൻ ശരിയല്ല, ഇവൻ ദൈവമൈതലല്ല എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ചിലപ്പോൾ ഉണ്ടാകും. അത് പിശാച് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ വറീഡാകരുത്. നിങ്ങൾക്ക് അപ്പോഴെല്ലാം ദൈവത്തിന്റെ ആത്മാവും നിങ്ങളുമായി ഒരു ബന്ധമുണ്ടായിരുന്നാൽ മതി. സ്തോത്രം ഉണ്ടോ? നാം ദൈവമക്കളെന്ന് ദൈവത്തിന്റെ ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. സ്തോത്രം. ആ വലിയ സാക്ഷ്യമാണ് നമ്മളെ ഉറപ്പിക്കുന്നത് നാം ദൈവപൈതലാണെന്ന സത്യത്തില്. മറന്നു പോകരുത്. ഇനിയൊരു കാര്യം കൂടി ഓർപ്പിക്കാം, രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങളെന്ന് സഭയ്ക്കകത്തുള്ള കുറെ പേരെയാണ് യൂദാവാദി അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ജീവൻ ഉള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ, ശക്തീകരിക്കാം. എന്താ സഭയ്ക്കകത്തെ നവീകരണ കാലഘട്ടത്തിനകത്ത് ജീവിച്ചിരിക്കുന്ന ഉത്തമനെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, ഹീസ് ഡെഡ്. ജെ ബി ഫിലിപ്സ് എന്ന പ്രസിദ്ധനായ ചിന്തകൻ പരിഭാഷയിരിക്കുന്ന പരിഭാഷയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, യു ആർ സപ്പോസ് ടു ബി എ ലൈവ് ബട്ട് ഇൻ റിയാലിറ്റി യു ആർ ഡെഡ്. നീ ജീവനുള്ളവനായിരിക്കേണ്ടവനാണ്, പക്ഷേ യഥാർത്ഥത്തിൽ നീ മരിച്ചവനാണ്. ആ സൈസിലുള്ള ധാരാളം ആളുകൾ സഭകളിൽ എങ്ങനെയോ നൂണ് കടന്നിട്ടുണ്ട്. അളിയൻ അളിയനൊക്കെ വന്ന് കയറുന്ന കൂട്ടത്തിൽ വരുന്നതാ. അളിയനെ സ്നേഹിച്ച് അളിയനും കൂടെ വരിക, അകത്ത് കയറുക. അളിയൻസ് ഉണ്ടോ? അളിയൻ ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് സഭ വിട്ടു പോകുകയല്ല, പക്ഷേ ഈസ് നോട്ട് ബോൺ ഓഫ് ഗോഡ്. അല്ലെങ്കിൽ ഒരിക്കൽ ജനിച്ചതായിരുന്നു, പക്ഷേ അവന്റെ ആ ജനനം എന്ന് പറയുന്നതൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവന്റെ മരിച്ച അവസ്ഥയിലെത്തി ജീവിക്കുക. ചിലരെ കുറിച്ച് വായിക്കുന്നു, യു ആർ എബൌട്ട് ടു ഡൈ എന്ന, എന്തോ ചാവാറായ ശേഷിപ്പുകൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ. അങ്ങനെ മരണത്തിന്റെ വലിയ ഒരു നാല് ചാനലുകൾ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ശരീരത്തിൽ നമ്മളായിരിക്കുന്ന ഘട്ടമെന്ന് പറയുന്നത് നോക്കി, ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും കൂടെ വന്ന് മൂന്നും കൂടെ ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്ന ഒരാളായി നമ്മളായിരിക്കണം. അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അവരെ അതെ, ഹൗ ഡു യു നോ ദാറ്റ് യുവർ സ്പിരിറ്റ് ഈസ് അലൈവ് ആൻഡ് യുവർ സോൾ ഈസ് അലൈവ് ആൻഡ് യുവർ ബോഡി ഈസ് അലൈവ്? അതിന് ഞാനൊരു എളുപ്പൊരു ക്വിക്ക് എക്സ്പെരിമെന്റ് കൊണ്ട് തെളിയിക്കാം. ഇവിടെ അതിനുള്ള സ്ഥലം ഇവിടെ വരയ്ക്കാൻ ഒത്തില്ല, അവിടെ ഞാൻ ഇതിൽ എന്റെ കൈ കൊണ്ടൊന്ന് വരച്ച് കാണിക്കാം. ഒരു സർക്കിൾ വരയ്ക്കണം, ആ ത്രികോണത്തെ മൂന്നിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു സർക്കിൾ വരയ്ക്കണം. വരച്ചാൽ ആ സർക്കിളിന് ഇങ്ങനൊരു പേര് കൊടുക്കാം. നോക്കിയിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 24:16 വായിക്കാം. Chapter 24:16.
അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു.
നല്ല വർഷത്തിക്കണം. ഇത് ഇരുന്ന പോലെ അല്ല, ഇനിയൊന്ന് എല്ലാവരും ഒന്ന് അനങ്ങിച്ചൊന്നിരുന്നേ, ഒന്ന് അനങ്ങിയിരുന്നേ, ഇങ്ങനൊന്ന് വികസിച്ചൊന്നിരുന്നേ. ഒരു കസേര ഒരാൾക്ക് തന്നിട്ടൊന്നും വികസിക്കാത്ത ഒരു വലിയ പ്രയാസമാണ്. ആരുടെ ദേഹത്ത് മുട്ടണ്ട, യു ജസ്റ്റ് എല്ലാർ യുവർ സെൽഫ് ആൻഡ് സിറ്റ്. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഒന്ന് ശ്വാസോച്ഛ്വാസമൊക്കെ എടുത്തൊന്ന് രക്തമോട്ടമൊക്കെ ഒന്ന് ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ആഹാ, ഉണർവ് പ്രസംഗം ഞാൻ പറഞ്ഞുകളയും. അങ്ങനെ വന്നാല് എല്ലാവരും ബതുക്കരുത്, ഉണർവ് പ്രസംഗം ആരംഭിക്കും. ഇപ്പൊ ഒരു സ്റ്റഡി ആയിട്ട് അവർ ഡിഡാക്കയായി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉണർവ്യോഗം ഉണ്ടാകും. ഇവിടെ ഇത് അന്യഭാഷയും വ്യാഖ്യാനവും ദർശനവും വെളിപ്പാടും എല്ലാം വേണം. ഇതോട് വേണം അവസാനിക്കാൻ. ഓക്കെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. എന്താ മനസാക്ഷിയുടെ മൂന്ന് ഡൈമെൻഷൻ നിങ്ങളുടെ മനസ്സിൽ വരണം? ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് ഘടകങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺഷ്യൻസ് ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മനസാക്ഷി, സ്തോത്രം. മനസാക്ഷി മൂന്ന് ദിശയിൽ പ്രവർത്തിക്കും. ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഒന്ന് എനിക്ക്, രണ്ട് ദൈവത്തോട്, മൂന്ന് മനുഷ്യരോട്. ഈ മൂന്ന് ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച്, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ചിലർക്കൊക്കെ അറിയാം, ഇത് അറിയാവുന്നവരെ എന്റെ കൂടെ കൂടണം, അറിയാൻ വയ്യാത്തവർ ഇന്ന് മുതൽ തുടങ്ങണം. അങ്ങനെ നമ്മൾ അതൊന്ന് ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങണം. നിങ്ങളുടെ മനസാക്ഷിയുടെ ഫങ്ഷൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊരു ക്ലിയർ മനുഷ്യനാ, സ്തോത്രം. നിങ്ങളുടെ മനസാക്ഷി തഴമ്പിച്ചെങ്കിൽ നിങ്ങൾ പോക്കാ. നിങ്ങളുടെ മനസാക്ഷി എവിടെയെങ്കിലും ഇടറിയെങ്കിൽ നിങ്ങൾ പോക്കാണ്. നിങ്ങളുടെ മനസാക്ഷി ഒരു കോടതിയാണ്, മറക്കരുത്, സ്തോത്രം. എന്റെ മനസാക്ഷി കോടതിയിലാണ് എന്നെ വിസ്തരിക്കുന്നത്, ഒട്ടും മറന്നു പോകരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നു, ലോകപ്രസിദ്ധനായിരുന്ന ബെർട്രാൻഡ് റസൽ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ മൂന്ന് ദിവസം മുമ്പ് ബോധക്ഷയം വന്ന് കിടന്നു. മൂന്നാം ദിവസം അദ്ദേഹം തല കണ്ണുയർത്തി, കണ്ണു തുറന്നു, ഇങ്ങനെല്ലാവർക്കും നോക്കിയേ. ആദ്യം പറഞ്ഞത്, അയ്യോ ജപ്പാൻ. ജപ്പാൻ എന്ന് പറയാൻ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് വലിയ ഹ്യൂമാനിസ്റ്റാണ്, സെക്കൻഡ് വേൾഡ് വാറിന് എഗൻസ്റ്റ് ആയിട്ട് ലോകം മുഴുവൻ പറന്ന് നടന്ന് ശബ്ദം ഉയർത്തിയ മനുഷ്യനാണ് റസൽ. ആ മനുഷ്യൻ മരിക്കുന്ന ബോധക്ഷയത്തിൽ കടന്ന് മരിക്കാതെ കണ്ണു തുറന്നു വെച്ച് പറയാ, ജപ്പാൻ ജപ്പാൻ. എന്നാണെന്നറിയാമോ? തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചൊരു ജപ്പാൻകാരിയെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു, അതും കൊഴിഞ്ഞുപോയി. അപ്പൊ മനസാക്ഷിയുടെ പുസ്തകത്തിന്റെ അകത്ത് എന്തോ എഴുതി വെച്ചിരിക്കുന്നത് ജപ്പാൻ. അതാ എഴുതിരുന്നുകൊണ്ട് ജപ്പാൻ 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 എന്ന് പറയുന്നത്. ചാകനേരത്ത് ജപ്പാനും ചൈനയും പറയാൻ ഇടകൊടുക്കരുത്. സ്തോത്രം. പറയാനുള്ളതൊക്കെ തീർത്തിട്ടേ ചാകാവുള്ളൂ. സ്തോത്രം. നിങ്ങളുടെ മനസാക്ഷിയുണ്ടല്ലോ. മനസാക്ഷി എന്ന് പറയുന്നത് നിങ്ങളുടെ കോടതിയാണ്, മറക്കരുത്. ഞാനും നിങ്ങളും അവരവരുടെ മനസാക്ഷി കോടതിയിൽ വിസ്തരിക്കപ്പെടും, മറക്കരുത്. സ്തോത്രം. നിങ്ങളെ നമ്മൾ ഇന്നത്തെ ആവട്ട് പഠിച്ചു വരുമ്പോൾ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്നൊരു പാഠമുണ്ട്. ആ പാഠത്തിൽ വരുമ്പോൾ ഏഴ് ക്ലോസ് അനുസരിച്ചാണ് ക്രിസ്തു മനുഷ്യവർഗത്തെ ന്യായം വിധിക്കുന്നത്. ജഡ്ജ്മെന്റിന്റെ ഏഴ് ക്ലോസ് ഉണ്ട്. റോമാലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ ചുരുക്കത്തിൽ പറയാം, ദൈവത്തിന്റെ വിധി സത്യാനുസരണമായത്, ദൈവത്തിന്റെ ന്യായവിധി നീതിക്കനുസരിച്ച വിധി, ദൈവത്തിന്റെ ന്യായവിധി പ്രവൃത്തിക്കനുസരിച്ച വിധി, ദൈവത്തിന്റെ ന്യായവിധി മുഖപക്ഷമില്ലാത്ത വിധി, ദൈവത്തിന്റെ ന്യായവിധി അറിഞ്ഞ നിയമപ്രമാണങ്ങൾക്കനുസരിച്ചുള്ള വിധി. അടുത്തത് ആറാമത്തെ വിധി, മനസാക്ഷി അനുസരിച്ചായിരിക്കും വിധിക്കുന്നത്. ഏഴാമത്തെ വിധി, എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ന്യായവിധി എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഏഴ് ക്ലോസിന്റെ മുമ്പിൽ നിങ്ങളെയും എന്നെയും നിരത്തി നിർത്തുമ്പോൾ അപ്പോഴേ നമ്മൾ അറിയുള്ളൂ തെറ്റ് എവിടാ വന്നെന്ന്. സ്വത്വം. പല വർഷങ്ങൾ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറുഭാഷ പറഞ്ഞു കാണും. മറുഭാഷ വരുമ്പോൾ കുറച്ചാൾ പറഞ്ഞു കഴിയുമ്പോ ഉണ്ടല്ലോ, കുറെ നാൾ ആദ്യകാലത്തൊക്കെ കൃപയോടെ നിന്നപ്പോ പറഞ്ഞ അതിന്റെ ആ സ്വരമങ്ങ് പഠിച്ചു കാണാപ്പാടം. കാണാപ്പാടം പഠിച്ചുകൊണ്ട് ശക്തിയില്ലേലും പറയാവെന്ന് പറയുന്ന ഒരു കഴിവിൽ വന്നിട്ടുണ്ട്. ഒരർത്ഥമില്ല. എന്റെ പൊന്നു സഹോദര, മനസാക്ഷി ക്ലിയർ അല്ലെങ്കിൽ ചുപ്രഹോ, മിണ്ടിപ്പോയക്കരുത്. സ്തോത്രം. പറഞ്ഞ മനസ്സിലായോ? നിന്റെ മനസാക്ഷി ക്ലിയർ ആയിരിക്കണം. ആരോടെല്ലാം എനിക്ക് ഒന്ന് വായിച്ചേ, 24:16 എനിക്ക് ദൈവത്തോടും. ആ മൂന്ന് ദിശയിൽ മനസാക്ഷി വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. നമ്പർ 1, യുവർ സെൽഫ് കോൺഷ്യൻസ്, നിങ്ങളുടെ സ്വയം മനസാക്ഷി. നമ്പർ 2, യുവർ ഗോഡ് കോൺഷ്യൻസ്. നമ്പർ 3, യുവർ വേൾഡ് കോൺഷ്യൻസ്. മൂന്ന് ദിശയിൽ നമ്മുടെ മനസാക്ഷി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. എല്ലാവരും ചിന്തിക്കുന്ന ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് എന്നോടൊരു മനസാക്ഷിയുണ്ട്. എനിക്ക് എന്നോടുള്ള മനസാക്ഷി എന്താണെന്ന് ഞാൻ എളുപ്പത്തിൽ പറയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്നോടുള്ള മനസാക്ഷി എങ്ങനെയാ വർക്ക് ചെയ്യുന്ന. ഞാൻ പറയാം, എന്റെ മൂന്ന് ഘടകത്തിൽ എന്റെ സോൾ എന്ന് പറയുന്ന ഘടകമാണ് എന്നോടുള്ള മനസാക്ഷി സൂക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങി, നിങ്ങളിപ്പോ ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കുമ്പനാട്ട് ഹെബ്രോൻ മൈതാനത്ത് നിന്ന് നിങ്ങൾ ഇറങ്ങി വരുന്നു ഗേറ്റിൽ കൂടെ. നിങ്ങൾ കുമ്പനാട്ട് ഹെബ്രോൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഹെബ്രോൻ മൈതാനത്ത് നിന്ന് ഗേറ്റിൽ കൂടെ നിങ്ങൾ ഇറങ്ങി തിരുവല്ല കോഴഞ്ചേരി റോഡിലേക്ക് വരിക. വരുമ്പോൾ നിങ്ങൾ ആ റോഡ് ക്രോസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് മറുവശത്ത് പോകണം, ക്രോസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കോഴഞ്ചേരിക്കാണോ തിരുവല്ലയ്ക്കാണോ. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുക, ഹെബ്രോൻ എന്ന് പറയുന്ന തെക്ക് വശത്താണ് ഇരിക്കുന്നത്. തെക്ക് വശത്ത് നിന്ന് വടക്കോട്ട് ക്രോസ് ചെയ്യുകയാണ്, കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്ന റോഡ് ക്രോസ് ചെയ്യുക. റോഡ് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് കീപ്പ് ലെഫ്റ്റ് ആണ്, ലെഫ്റ്റിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് എവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്നാ. കോഴഞ്ചേരി നിന്നാ. കറക്റ്റ്, യു ആർ കറക്റ്റ്. കോഴഞ്ചേരി കൂടെ വരുന്ന വണ്ടിയാണ് നമ്മുടെ ആ ലൈനിൽ കൂടെ വരുന്നത്. അവിടെ ക്രോസ് ചെയ്തിട്ട് പകുതി വഴി കഴിയുമ്പോൾ പിന്നെ നോക്കേണ്ടത് എങ്ങോട്ടാ, തിരുവല്ലയ്ക്ക് നോക്കണം. ഇവിടെ കീപ്പ് ലെഫ്റ്റ്, ആ സൈഡിൽ കൂടി ആ ലെഫ്റ്റ് വരുന്നത് വണ്ടി വരുന്നത്. ഈ രണ്ട് ദിശയിലേക്ക് നമ്മൾ നോക്കുവാൻ നിർബന്ധിക്കുന്നത് നിങ്ങളുടെ സോളാ. എന്റെ ഉപദേശി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചാട് എന്ന് എന്നോട് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഉപദേശിക്ക് ചാടാം, ഇടികൊള്ളുമ്പോൾ പോകുന്നത് ഞാനാണെന്ന് എന്റെ ദേഹി എന്നെ ഓർപ്പിക്കും. അതുകൊണ്ട് എന്റെ സെൽഫ് കോൺഷ്യൻസിന്റെ ചുമതല ചുക്കാൻ പിടിക്കുന്നത് ആര് പറയൂ? സോൾട്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായ അവിടെ കയ്യൊന്ന് കാണട്ടെ. അങ്ങനെയാണ് ഇനി വണ്ടിയെ കയറിയിരുന്ന് ഓടിക്കുമ്പോഴെല്ലാം ഞാൻ ഈ പറഞ്ഞ കഥ ഓർമ്മ നിന്നോണം. ചുമ്മാതെ ഇങ്ങോട്ട് വന്നിട്ട് റോഡിലോട്ട് കയറ്റി വിടരുത് വണ്ടി. ഓ, നിങ്ങൾ അഥവാ വന്ന് നിങ്ങൾ തെക്കോട്ടും വടക്കോ പടിഞ്ഞോട്ടും കിഴക്കോട്ടും നോക്കാതെ റോഡ് ക്രോസ് ചെയ്തപ്പോൾ തൂത്തുക്കുടി ഫാസ്റ്റ് പാസഞ്ചർ അല്ലെങ്കിൽ എക്സ്പ്രസ് പടിഞ്ഞാറുന്ന അതിവേഗം കിഴക്കോട്ട് വരിക, നിങ്ങളുടെ നേരെ പുറകിൽ വന്ന് ചവിട്ടി ഡ്രൈവർ നിർത്തുന്നു. നിർത്തിക്കഴിഞ്ഞ് എന്തോട്ട് എവിടെ നോക്കിയായി പോകുന്നെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ സ്പീഡ് ഒന്ന് ഓർത്ത് നോക്കി. സ്വതം പി ടി ഉഷ തോറ്റു പോകും. കറക്റ്റ്. എന്തുകൊണ്ട് വൈ യു ആർ ഇൻ ഹറി? എന്തുകൊണ്ടാണ് നിങ്ങൾ ഹറി ആകുന്നത്? നിങ്ങളുടെ സെൽഫ് കോൺഷ്യൻസ് പറഞ്ഞു ഇടി കൊണ്ടാൽ സോള് പോകുമെന്ന്. സോള് കയറി പറഞ്ഞു ഉദേശി ഓട് ഓട്. അന്നേരം സ്റ്റാൻഡേർഡ് ഈസ് അറ്റൻഷൻ 1 2 3 അങ്ങനെയാണോ ഓടുന്നത്? അന്നേരം അന്നേരത്തെ ഓട്ടം ഇവന്റെ ആയുസിൽ അത്ര സ്പീഡിൽ ഓടിക്കാണുകയില്ല. ആ നിങ്ങളുടെ സോളാണ് നിങ്ങളെ പെർസ്വേഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എന്റെ ഈ സോളാണ് ഒരു അപകട സാധ്യതയുടെ മുമ്പിൽ നിങ്ങൾക്ക് വാർണിംഗ് നൽകി നിങ്ങളെ എനർജറ്റിക് ഡൈനാമിക് ആക്കുന്നത്. അതുകൊണ്ട് യു ഗോട്ട് ദി സെൽഫ് കോൺഷ്യൻസ്. നിങ്ങൾക്ക് ആ സ്വയബോധം സ്വയമനസാക്ഷിയുണ്ട്. അടുത്തത് എനിക്ക് ആരോടുണ്ട്? ദൈവത്തോട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. എനിക്കും ദൈവം ഞാനും ദൈവം തമ്മിൽ ബന്ധപ്പെടുവാൻ വേറെ ഒരു റൂട്ടുമില്ല. എന്റെ സ്പിരിറ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഓർക്കുന്നു, ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. സ്തോത്രം. ആത്മാവിൽ ആരാധിച്ചുള്ള ദൈവമൊക്കെ അറിയാം. നിങ്ങളുടെ അന്തരാത്മാവ് കൊണ്ട് ദൈവത്തെ സ്പർശിച്ചാൽ ആ സുഖം വിട്ട് പിരിയുവാൻ നിങ്ങൾ സമ്മതിക്കയില്ല. നിങ്ങളുടെ ആയുഷ ഏറ്റവും വലിയ ബെസ്റ്റ് മണിക്കൂർ എന്ന് പറയുന്നത് ആത്മാവിലൂടെ ആരാധനയുടെ സമയമാണ്. അനുഭവമുള്ള ദൈവമക്കളൊരു സ്തോത്രം പറയണം. ഇതിനിടയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാരെങ്കിലും ആത്മാവ് കൊണ്ട് ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അവർക്കിട്ട് ഷോക്ക് അടിക്കണം ഇന്ന് രാത്രിയിൽ. ആ ഷോക്ക് അവരുടെ നിത്യമായ ശക്തിയായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഒരു കാര്യം പറയുകയല്ല. വി ആർ മേക്കിംഗ് അനാലിസിസ് ഓൺ അവർ ലൈഫ്. സെൽഫ് കോൺഷ്യൻസ് ആൻഡ് ഗോഡ് കോൺഷ്യൻസ്. എനിക്ക് ദൈവത്തോട് മനസാക്ഷി, പിന്നെ ആരോടാ? മനുഷ്യരോട്, ലോകത്തിലുള്ള എല്ലാവരോടും എനിക്ക് മനസാക്ഷിയുണ്ട്. ഈ മൂന്ന് സിറ്റുവേഷനിലും കറക്റ്റ് ആണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുന്നതിന് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പാട്ടേതാണെന്നല്ല നോക്കേണ്ടത്. ഞാൻ ഏത് വാക്യം സാക്ഷി പറയണമെന്നും അല്ല നോക്കേണ്ടത്. ഞാൻ ഇന്ന് എഴുന്നേറ്റ് ഇന്ന് എന്തെല്ലാം കാര്യം പറയണമെന്നല്ല ഓർക്കേണ്ടത്. ചിലത് കരുതി കൂട്ടിയാ വരുന്നത്, രണ്ടെണ്ണം ഞാൻ ഇന്ന് കൊടുക്കുമെന്ന് വിചാരിച്ചേ. കൂട്ടുവിശ്വാസിക്കിട്ട് ഒരു കുത്ത് ഉണ്ടോ? അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി മുറിപ്പെടുത്തിയിരുന്നു. വലിയ കാര്യമായിപ്പോ എന്ന് വിചാരിച്ച ഇത്രയും അട്ടർ ഫെയിലിയർ. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ആരെ തൊടാൻ നമുക്ക് അവകാശമില്ല. നിങ്ങളുടെയും എന്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി അനുസരിച്ച് ജീവിക്കണം. വീണ്ടും ഓർപ്പിക്കട്ടെ, ഞാൻ മറ്റുള്ളവരോട് എന്റെ ബിഹേവ് എന്റെ പെരുമാറ്റ ചട്ടത്തിൽ എവിടെയെങ്കിലും പരാജയമുണ്ടോ, അതിനാണ് ഞങ്ങൾ ഡിയോൺടോളജി എന്ന് പറയുന്ന ഒരു ലെസൺ വെച്ചിരിക്കുന്നത്. ഡിയോൺടോളജി, എത്തിക്സ്, ധർമ്മശാസ്ത്രം മൂന്ന് ഭാഗത്തിൽ മൂന്ന് ദിശയിൽ അതും പ്രവർത്തിക്കുന്നുണ്ട്. ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്നതിന് മൂന്ന് വശമുണ്ട്. ഒന്ന് തിയസ്റ്റിക് എത്തിക്സ്, മറ്റത് സോഷ്യൽ എത്തിക്സ് ആൻഡ് ഇൻഡിവിജ്വൽ എത്തിക്സ്. എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ കടപ്പാടുകൾ ചെയ്യുന്ന കൽപ്പനകൾ കർമ്മങ്ങളുണ്ട്. എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്യുന്ന കൽപ്പനകളുണ്ട്. സമൂഹത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നതുണ്ട്. ഈ മൂന്ന് ബന്ധങ്ങളും അമർന്നു പോകാതിരിക്കുവാൻ ഒരു വിശ്വാസി തയ്യാറായിരിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ആരാധിക്കുവാൻ വരുമ്പോൾ നിന്റെ ആരാധന ക്ലിയർ ആകണമെങ്കിൽ പൗലോസ് പറഞ്ഞു നോക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം. ഒന്ന് വായിച്ചാട്ടെ, എബ്രായ ലേഖനം 9:11 മുതൽ, രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി നടക്കുന്ന താവളം ഏത്? മനസാക്ഷി താവളം. സ്തോത്രം, സ്തോത്രം. ദൈവക്കൊക്കെ മനസ്സിലായോ? എല്ലാവരും അവരുടെ മനസാക്ഷിയോട് ഒരു മിനിറ്റ് സംസാരിക്കണം, ബാക്കിയുള്ള എല്ലാം വിട്ട്. സ്തോത്രം. സ്പീക്ക് യുവർ കോൺഷ്യൻസ്. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക, ആം എ സാങ്ക്ടിഫൈഡ് പേഴ്സൺ, ആം എ ഹോളി പേഴ്സൺ, ഞാൻ വിശുദ്ധനാണോ എന്ന് മനസാക്ഷിയോട് ചോദിക്കണം. മനസാക്ഷി യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടാൽ ആരാധിക്കുവാൻ നീ യോഗ്യനായി. ആരാധന ശരിയാകുന്നതിന് മനസാക്ഷി ആവശ്യം. ഇന്ന് രാത്രിയിൽ അവിടം പറഞ്ഞു തെറ്റിക്കൊണ്ടുവാൻ നേരമില്ലല്ലോ. നമ്മുടെ മനസാക്ഷിയുടെ വൈബ്രേഷൻ ഞാൻ ഓർപ്പിച്ചു. ഈ മനസാക്ഷി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺവിക്ഷൻ വരുത്തുന്ന ഒരു ശക്തി കൂടെയാണ്. പൗലൂസ് പത്രോസ് ഒരിക്കൽ ഒരു ഡോക്ടർ അവതരിപ്പിക്കുക. പത്രോസ് പെന്തിക്കോസ് ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതാ. ഇങ്ങനെ അങ്ങോട്ട് പോയി. എന്നാൽ ആ രണ്ടാമത്തെ കൽപ്പനയെ പത്രോസ് മൂന്നാമത്തെ അധ്യായത്തിൽ 20 വാക്യത്തിൽ തുടങ്ങുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, നോട്ട് ദ പുട്ടിംഗ് അവേ ഓഫ് ദ ഫിൽത്ത് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിലുള്ള ഏതെങ്കിലും അശുദ്ധിയെ കഴുകുവാനല്ല ഒരാൾ മാമോദീസ ഏൽക്കുന്നത്. പിന്നെ എന്ത്? പിന്നെ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നത്. ഇതാ മലയാളം പരിഭാഷ. പക്ഷെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണം. Now doth the baptism doth not the putting away of the filth of the flesh, but it is an answer of a good conscience toward God. ദൈവത്തോട് കർത്താവെ എനിക്ക് നിന്നോട് നല്ല മനസാക്ഷിയുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ദൈവം ഇങ്ങോട്ട് പ്രതിവചിക്കുന്ന മറുപടിയാണ് സ്നാനം. സ്തോത്രം. എനിക്ക് നിന്നോട് നല്ല മനസാക്ഷി ഉണ്ടെന്ന് പറയുമ്പോൾ എന്റെ മോനെ നിനക്ക് എന്നോട് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ നീ എന്നോട് ചേരുന്ന സ്നാനം സ്വീകരിക്കൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ മനസാക്ഷി ക്ലിയർ ആണെങ്കിൽ ഒരു മിനിറ്റ് പോലും സ്നാനപ്പെടാതെ മാറിയിരിക്കയില്ല. അല്ലേലൂയാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് മനസ്സിന്റെ അന്തരം. മനസ്സിന്റെ അന്തരത്തിന് ശേഷം മനസാക്ഷിയുടെ ചലനമാണ് സ്നാനം. ഇത് രണ്ടും ചെയ്ത് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. സ്തോത്രം. പരിശുദ്ധാത്മ ദാനം ലഭിച്ചവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, ദൈവത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ ഒരെണ്ണവും പൊളിച്ചെഴുതുവാൻ തിരിച്ചെഴുതുവാൻ ആർക്കും സാധ്യമല്ല. നീ അനുസരിച്ചേ മതിയാകുകയുള്ളൂ. മനസാക്ഷിയോട് ദൈവം ചോദിക്കുന്നു, നീ കൽപ്പനകൾ പ്രമാണിച്ചോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് കേട്ട മാത്രയിൽ കീഴടങ്ങിയവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. വാട്ട് അബൌട്ട് യുവർ ലൈഫ്? ഇന്ന് രാത്രി വന്നത് വെറുതെയല്ല. വെറുതെ ആരും ഇവിടെ ഹോളി വന്നിട്ടില്ല. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസാക്ഷി ചലിപ്പിക്കുവാൻ തമ്പുരാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളുടെ മനസാക്ഷിയുടെ ചലനം നിത്യ ചലനമായി തീരുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും നോക്കിയാട്ടെ, മരിക്കുന്ന നമ്മളെ മോളി പറഞ്ഞല്ലോ, ദേഹം ദേഹി ആത്മാവ്. രണ്ടാമത്തെ കഥ, വാട്ട് ഹാപ്പൻ ടു ദ പേഴ്സൺ. രണ്ടാമത്തെ കാര്യം നോക്കിയാട്ടെ, ആത്മലോകത്തിൽ ഇവൻ എത്തുന്ന കഥയാണ് രണ്ടാമത്തെ പോയിന്റ്. ഇവിടെ ഒന്നും വിശദീകരിക്കാൻ നേരമെടുക്കുന്നില്ല, നമുക്ക് മെയിൻ ടോപ്പിക്കിൽ വരണം. ആത്മലോകത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുക. ഈ മനുഷ്യനിൽ ഒരു ഘടകവും ഇല്ല എന്ന് പറയുന്നവരുടെ എത്ര ഉപദേശമുണ്ട് നോക്കിയാട്ടെ. ആ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കി. ആത്മലോകത്തിലേക്ക് മരിക്കുന്ന ആളുകൾ പോകുന്നതിന്റെ ഉപദേശങ്ങളുടെ ഒരു സമ്മറി. 5 തിയറീസ് ആണ് മൊത്തമുള്ളത്. ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് ദേഹിയുടെ ഉറക്കമെന്ന, സൈക്കോപനാച്ചി എന്നാണ് അവർ പറയുന്നത്. സൈക്കോപനാച്ചി എന്ന് പറഞ്ഞാൽ സോൾ സ്ലീപ്പിംഗ്. എന്റെ ദേഹി വെളിവില്ലാതെ കിടന്നങ്ങ് ഉറങ്ങുന്നില്ല. പ്ലസ് ഓൾ സ്ലീപ്പിംഗ് സൈക്കോ പനാച്ചി എന്ന് പറഞ്ഞാൽ എന്റെ ദേഹി കിടന്ന് ഉറക്കുവാ, മരിച്ചു കഴിയുമ്പോ അങ്ങ് ഉറങ്ങാണ്, മരിച്ചാൽ എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും പറയാൻ ഒക്കില്ല, ഇവിടിക്കുന്ന ആർക്കും ഒക്കില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കുറെ നാളുകൾക്ക് മുമ്പ് ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്ന് പറയുന്ന പ്രസിദ്ധനായ നിയമജ്ഞൻ, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നിയമജ്ഞന്മാരിൽ ഒന്നാണ് ബി ആർ കൃഷ്ണയ്യർ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അമ്പരപ്പായി. അതുവരെ മാർക്സിസം പഠിച്ച് കേരളത്തിന്റെ മന്ത്രിയായിട്ടിരുന്നുള്ള വ്യക്തിയാണ്, ഇപ്പോ ഒരു മതവിശ്വാസിയാണ്. അദ്ദേഹം ഒരു ആർട്ടിക്കൽ എഴുതി അതിനകത്ത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ തമ്മിൽ വലിയ സ്നേഹമായിരുന്നതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ പോയി എന്നൊരു പരവേശം അകത്ത് കയറി. ഉടനെ അദ്ദേഹം പറയുന്നത് ആ താൻ ഭഗവത്ഗീത വായിച്ചു നോക്കി, തൃപ്തിയായില്ല. ബൈബിൾ വായിച്ചു നോക്കി, തൃപ്തിയായില്ല. ഉടനെ ഖുറാൻ വായിച്ചു നോക്കി, തൃപ്തിയായില്ല. അദ്ദേഹം പറയുന്നത് മതഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ടും എന്റെ ഭാര്യ എവിടെ പോയെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ പിടിയും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹത്തോടെ ഒരു സ്പിരിച്വലിസം വിശ്വസിക്കുന്ന ലേഡി പറഞ്ഞു, സ്പിരിച്വലിസം, അവര് പറഞ്ഞു നിങ്ങൾ എന്റെ അടുക്കൽ വന്നാ മതി, അല്പസമയം എന്റെ കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറയാം നിങ്ങളുടെ ഭാര്യ എവിടാണെന്ന്, ഭാര്യ എവിടെ ഇരിക്കുന്നു ഞാൻ പറയാം. അപ്പൊ ആ ഭാര്യയോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞാ മതി, ഞാൻ ഭാര്യയോട് നേരിട്ട് പറയാം, അവരുടെ ഉത്തരം ഞാൻ കേട്ടിട്ട് അങ്ങയോട് പറയാം. അദ്ദേഹം പറയുന്ന അത് കറക്റ്റ് ആയിരുന്ന ആത്മലോകത്തിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മധ്യസ്ഥത വഹിക്കുന്ന വ്യക്തിയാണ് സ്പിരിച്വലിസം എന്ന് പറയുന്നത്. സ്പിരിച്വലിസം ഈ ഉപദേശം കേട്ടുകൊണ്ട് അദ്ദേഹം പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു കറക്റ്റാ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അവൾ ഇങ്ങോട്ട് പറഞ്ഞു, കറക്റ്റ് ആയിരുന്നു. പക്ഷേ മരിച്ച ഒരാളുമായിട്ട് ആർക്കും സംസാരിക്കാൻ ഒക്കുകയില്ല. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മരിച്ച ഒരാളിനെ കുറിച്ച് അറിയാനായിട്ട് ശൌൽ രാജാവിനൊരു കൊതി വന്നു. ഓർക്കുന്നോ? ഓർക്കുന്നുണ്ടോ? ശൌൽ രാജാവിനൊരാഗ്രഹം വന്നു ശമുവേലിനോടൊന്ന് സംസാരിക്കണമെന്ന്. ശമുവേലിനോട് സംസാരിക്കാൻ ശമുവേലിനെ കിട്ടുകയില്ല. ഉണ്ട് എന്തോർന്നൊരു പ്രവാചിയുണ്ട്, അവള് പറഞ്ഞു ഞാൻ ശമുവേലിനെ വരുത്തി തരാം. ഇവളൊരു കൂടോത്രമൊക്കെ ചെയ്തു, ഏതാണ്ട് കവടിയും പരലുമൊക്കെ നിരത്തി വെച്ചിട്ട് ഏതാണ്ട് ഒരു ബഹളം കാണിച്ചപ്പോൾ ശമുവേൽ പൊങ്ങി വരുന്നു. ഓ, നല്ല കുപ്പായ കുട്ടിക്കുപ്പായോ ഒക്കെ ഇട്ട് ശമുവേൽ എഴുന്നേറ്റ് വരുന്നു. ഉടനെ ഈ സ്ത്രീ ശമുവേലിനോട് പറയാനുള്ള മെസ്സേജ് അല്ല, സ്ത്രീയോട് പറയുക. ഇത് കേട്ടുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം ഈ ശമുവേൽ ഒരു ഐഡിയ പറഞ്ഞു, നാളെ ഈ നേരത്ത് നീയും എന്നോടുകൂടി ആയിരിക്കുമെന്ന്. മനസ്സിലായവന്റെ അർത്ഥം, ഈ ശൌൽ രാജാവ് നാളെ ആരുടെ കൂടെ ആകും? ശമുവേലിന്റെ കൂടെ ചെല്ലുമെന്നാ പറഞ്ഞത്. ശരിയോ തെറ്റോ നിങ്ങൾ പറ, യുക്തിയുള്ളവർ പറ. ശൌല് ഒരു പിന്മാറ്റക്കാരനായിട്ട് ഒരു കുന്തത്തെ കുത്തി ആത്മഹത്യ ചെയ്യുകയാണ്. ശമുവേലോ ദൈവത്തിന്റെ പ്രവാചകനായി നല്ലപോലെ കണ്ണടച്ചതാ. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് തന്നെ ഒത്തിരി പേർക്ക് സംശയമുള്ള ഒരു ഭാഗമാണ്, എനിക്കറിയാം, നിങ്ങളുടെ മുഖം കണ്ടാറേ അറിയാം. ഇതെന്നാ കളിയ എന്ന് വിചാരിച്ച് വളരെ മനപ്രയാസപ്പെട്ടിരിക്കുക. അതിന് സിമ്പിൾ ആൻസറാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. ഇല്ല, ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് കേട്ടെ, ഈ പ്രശ്നം, ഈ ശമുവേലിനെ എൻഡോറിലെ പ്രവാചകി പൊക്കിക്കൊണ്ടുവന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം തോന്നിയവരുടെ കയ്യൊന്ന് കാണട്ടെ. അവിടെ വായിച്ചിട്ടില്ലായിരിക്കും, അത് അങ്ങനെ ഒന്ന് വായിക്കാൻ തുടങ്ങണം. നിങ്ങൾക്കൊരു സംശയമുണ്ട്, പലർക്കും ഉണ്ട് സംശയം തീർന്നവരുണ്ട്, അവർ കൈ പൊക്കണ്ട. എന്നാൽ ഒരു കാര്യം വളരെ ക്ലിയറാണ്, ഏതൊരു ദുഷ്ടന്റെ കാര്യത്തെക്കുറിച്ച് സ്വർഗകോടതിയിൽ തീരുമാനമെടുക്കുമ്പോഴും അവിടെ എപ്പോഴും ചുറ്റിപ്പറ്റി കറങ്ങുന്ന ഒരു ഭൂതമുണ്ട്, അറിയാമോ? ഒരു ഭൂതം അവിടെ ഉണ്ട്. ഇയ്യോബിന്റെ കഥയിൽ നിങ്ങൾ വായിക്കുന്നു, ദൈവപുത്രന്മാരല്ല ദൈവസ്ഥലം നിൽപ്പാൻ ചെന്നപ്പോൾ ആരും ചെന്നു? സാത്താനും ചെന്നു
കാണിച്ചത്, അല്ലാതെ അവനെ കൊണ്ട് സാധ്യമല്ല. നീ അവന് ചുറ്റും എന്താ കെട്ടിയിരിക്കുന്നു? ആണോ അല്ലയോ? നിങ്ങൾ പറ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആക്സിഡന്റ് ഉണ്ടായ ദൈവദാസന്റെ മുമ്പിൽ ഒരു വേലി തമ്പുരാൻ കെട്ടിയുണ്ടല്ലേ പോക്കായനെ. സ്തോത്രം, ദൈവം തമ്പുരാൻ തന്റെ വിശുദ്ധന്മാർക്ക് വേലി കെട്ടുന്നവനാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന യഹോവയുടെ ദൂതനവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിട്ടിരിക്കുന്നു. ഇവിടിരിക്കുന്ന ഓരോരുത്തരും നാരോ എസ്കേപ്പിൽ കൂടെ രക്ഷപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. നാരോ എസ്കേപ്പിൽ രക്ഷപ്പെട്ടവരാണ് വിളിക്കുന്ന അധികം. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവന്റെ കാര്യത്തിൽ ഗ്യാരണ്ടിയില്ല. നിങ്ങൾ ഓർക്കുന്നോ, ഗിലയാദിലെ രാമോത്തിൽ വെച്ച് ആഹാബ് രാജാവ് പിന്മാറ്റക്കാരനും ദുഷ്ടനുമായി തീർന്ന രാജാവ്, ഇസ്രയേൽ രാജാവ് പട്ടുപോകത്തക്കവണ്ണം അവരെ ആർ വശീകരിക്കുമെന്ന് സ്വർഗത്തിലെ മാലാഹമാരെല്ലാം വട്ടം നിൽക്കുന്ന വലിയ സദസ്സിൽ സൈന്യങ്ങളുടെ ഹോവ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, ഇവനെ ആർ വശീകരിക്കും? പിന്മാറ്റത്തിൽ പോയവനാണ്. ഉടനെ ഇയോബിന്റെ കാര്യത്തിൽ സാത്താനോട് ദൈവം ചോദിച്ച് മനസ്സിലാക്കുക. സാത്താൻ പറഞ്ഞു, നീ അവന് വേര് കെട്ടിരിക്കുന്ന. ഇവിടെ അങ്ങനെയല്ല, ആഹാബ് രാജാവ് ഗിലയാദിലെ രാമോത്തിൽ വെച്ച പടയിൽ പട്ടുപോകത്തക്കൊണ്ണം ആരവനെ വശീകരിക്കുമെന്നാ ചോദിച്ചത്. അപ്പോൾ ഒരാത്മാവ് ഇങ്ങനെയും വേറൊരാത്മാവ് അങ്ങനെയും പറഞ്ഞു. ഉടനെ ഒരാത്മാവ് മുമ്പോട്ട് വന്നു നിന്ന് ഞാൻ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാലും യഹോവ ചോദിച്ചു. അവൻ പറഞ്ഞ എന്തേ, അവന്റെ കള്ളപ്രവാചകന്മാരുടെ എല്ലാ നാവിന്മേൽ ഹോഷ്കിന്റെ ആത്മാവായിട്ട് ഞാൻ വന്നോളാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വന്ന കറുത്ത ആത്മാവ് ആരാ? ഹോഷ്കിന്റെ ആത്മാവാ. അവനാണ് രാജാവിനോട് പറഞ്ഞത്, രാജാവ് പൊയ്ക്കൊള്ളുകോ, യുദ്ധത്തിന് പൊയ്ക്കൊള്ളുകോ, നീ കൃതാർത്ഥനാകും. എത്ര സാഹിത്യത്തിൽ അടിക്കുന്നത് കണ്ടോ, നല്ല സാഹിത്യം അടിച്ചുകൊണ്ടൊന്നും പ്രവചനമാകയില്ല. സ്തോത്രം 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 സ്തോത്രം. സാഹിത്യം പറഞ്ഞാൽ പോരാ, സത്യം പറയണം. പ്രൈസ് ദി ലോർഡ്. സത്യം പറയാത്ത പ്രവചനം പ്രവചനമല്ല, സാഹിത്യമല്ല വിഷയം. രാജാവേ നീ കൃതാർത്ഥനാകുമെന്ന് പറഞ്ഞു. ആഹാബ് രാജാ പിറ്റേ ദിവസം 4 മണി 5 മണി ആയപ്പോൾ അമ്പുകൊണ്ട് ഇതിൽ ഈ രസത്തിൽ പിടിച്ചു നിന്ന് മറിഞ്ഞു വീണ് സന്ധ്യാസമയത്ത് മരിച്ചു. അവന്റെ കാര്യം അവസാനിപ്പിക്കുവാൻ, അവനെക്കുറിച്ച് അവന്റെ കാര്യം കൈകാര്യം ചെയ്യുവാൻ ദുഷ്ടന്റെ ഭോഷ്കിന്റെ ആത്മാവ് ഉത്സാഹിപ്പിച്ചു. ദൈവമക്കൾ നല്ലപോലെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ശമുവേൽ മടങ്ങി വരുമോ? നിങ്ങൾ പറ, ശമുവേൽ മടങ്ങി വരുമോ? ഒരിക്കലുമില്ല. മരിച്ച ഒരു മനുഷ്യൻ മടങ്ങി വരികയില്ല. ദൈവമക്കളെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മരിച്ചുപോയ ഒരു മനുഷ്യൻ തിരിച്ചു വരികയില്ല. ആളുകൾ ചുമ്മാ ഇട്ട് വരിട്ട്. ഞാനൊരിക്കലും ഓർക്കുന്നുണ്ട്, പുതുപ്പള്ളിയിൽ ഒരു ഭവനത്തിൽ നമ്മുടെ ഒരു സ്നേഹിതരുടെ അധ്യാപകൻ മരിച്ചു. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ കാനമച്ചന് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ ഇങ്ങനെ വന്നിരിക്കുക. ഇരിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ വന്ന്, സഹാധ്യാപകൻ, അദ്ദേഹത്തിന് അല്പസമയം കൊടുക്കണമെന്ന് ആരോ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച് കേൾക്കണോ, സുഹൃത്തുക്കളെ നമ്മുടെ സാറ് നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുക. അപ്പൊ ഒരു 1300 കുഞ്ഞുങ്ങള് കറുത്ത വാഴ്ജിയൊക്കെ ധരിച്ച് മുറ്റം നിറച്ച് നിപ്പണ്ട്. അദ്ദേഹം പറയാ, സുഹൃത്തുക്കളെ നമ്മുടെ അധ്യാപകൻ വിട്ടു പിരിഞ്ഞുപോയി, ഇനി അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കാണാൻ നോക്കില്ല. എന്നാൽ ഒരു കാര്യം കുഞ്ഞുങ്ങൾ ഓർത്തണം, 40 ദിവസത്തേക്ക് രാത്രി നിങ്ങളുടെ കിടക്കയുടെ അരുക്ക വന്ന് മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുവെന്ന്. എന്റെ ദൈവമേ, കുഞ്ഞുങ്ങളെല്ലാം അപ്പനെയും അമ്മയും കെട്ടിപ്പിടിക്കുന്നു, കട്ടിലേലും കസേരയിലും കെട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കി, എന്തൊരു അബദ്ധ ഉപദേശം. ഒരു സാറും മടങ്ങി വരികയില്ല. മരിച്ചവൻ അവന്റെ വഴിക്ക് പോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ നല്ലപോലെ ചിന്തിക്കണം. വേദപുസ്തകം പഠിക്കുന്ന വിശ്വാസികൾക്കറിയാം, ഓൾഡ് ടെസ്റ്റമെന്റ് ടൈമിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ നീതിമാനാണോ ദുഷ്ടനാണോ എന്നുള്ള കാറ്റഗറി അനുസരിച്ചാണ് അവന്റെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്. ചത്തുകഴിഞ്ഞ് ചെയ്തതെന്നല്ല, പിന്നെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്. ഇന്ന് രാത്രി വന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സത്യമായ ചിന്തകൾ, തിരുവചന അടിസ്ഥാനത്തിൽ ചിന്തകൾ ഉണ്ടെങ്കിൽ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ഇവിടുത്തെ വാക്യം ഓർമ്മയിരിക്കണം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്. നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനുമ്പാകെ വെളിപ്പെടേണ്ടി വരുന്നു. ഒരു ദുഷ്ടൻ മരിക്കുന്നത് നീതിമാൻ മരിക്കുന്നതും രണ്ടാ. മലാക്കി ദർശനം അവസാനിക്കുമ്പോൾ ഈ വാക്ക് ഓർക്കുന്നു, അപ്പോൾ നിങ്ങൾ ദുഷ്ടനും നീതിമാനും തമ്മിൽ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണുമെന്ന് മറന്നുപോകരുത്. വലിയ വ്യത്യാസമാണ് ഈ രണ്ടും തമ്മിലുള്ളത്. നീതിമാനും ദുഷ്ടനും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമാണ്. നിങ്ങൾ ഞാനും ആ വ്യത്യാസം കണ്ടെത്തിയതിന്റെ സന്തോഷത്തിലായി കൂട്ടായ്മയിൽ ഇരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീർന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഓൾഡ് ടെസ്റ്റമെന്റ് ടൈമിൽ ന്യൂ ടെസ്റ്റമെന്റ് ടൈമിലും ഉള്ള ഉപദേശത്തിൽ വന്നിരിക്കുന്ന ആകെയുള്ള പാകപ്പഴകളാണ് ഇപ്പോൾ ഒരു കൂട്ടർ വിശ്വസിക്കുന്ന ദേഹിയുടെ ഉറക്കം, വേറൊരു കൂട്ടർ വിശ്വസിക്കുന്ന സമ്പൂർണ്ണ നിഗ്രഹണം, ടോട്ടൽ അനീലിയേഷൻ എന്ന് പറഞ്ഞാൽ അനീഹിലിയേഷൻ ആ സ്പെല്ലിംഗ്. അനീലിയേഷൻ മീൻസ് ഒന്നുമില്ല. രണ്ട് പത്രോസ് മൂന്നാമധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ആദ്യത്തെ രണ്ടാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ട് പത്രോസ് മൂന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ.
പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു.
അടുത്ത
അവന്റെ
പ്രത്യക്ഷയുടെ വാഗ്ദത്തം
എവിടെ
എവിടെ
അടുത്ത
പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം
സകലവും
സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ
പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന്.
അങ്ങനെയാണെങ്കിൽ പിതാക്കന്മാർ മരിച്ച ശേഷം എന്താ പോലായി? സൃഷ്ടിയുടെ എന്ന് പറഞ്ഞേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് എബ്രായരുടെ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. എബ്രായ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എക്സ് നിഹിലോ എന്ന, എക്സ് നിഹിലോ എന്ന് പറയും. എക്സ് നിഹിലോ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് നത്തിങ്. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് എവറിഥിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ദൈവം ഉളവാക്കിയെന്നാണ് സൃഷ്ടിയുടെ അർത്ഥം. ബാറ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥമതാ. ബാറ എക്സ് നിഹിലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഉണ്ടാക്കിയത്, ഉളവാക്കി. സ്തോത്രം. മരിച്ചു കഴിയുമ്പോൾ എന്തിലോട്ട് പോകും? സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ഒരുമിച്ചവുമില്ല, സമ്പൂർണ്ണ നിഗ്രഹണം. അത് വിശ്വസിക്കുന്ന കുറച്ചു പേരുണ്ട്. അടുത്ത കൂട്ടർ വിശ്വസിക്കുന്നത് പുനർജന്മ വിശ്വാസമാണ്. പുനർജന്മം എന്ന് പറയുന്നത് ഒരു ലൈഫ് സൈക്കിൾ പോലാണ് അവർ വിചാരിക്കുന്നത്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ചക്രം കറങ്ങുമ്പോഴാണ് ജീവിതമെന്ന്. ഒരു ചക്രത്തിന്റെ ഒരു ഭാഗം തറയിൽ തൊടുമ്പോൾ മറുഭാഗം ഉയർന്നു നിൽക്കുക. ആ ചക്രം ഉയർന്ന ഭാഗം താഴെ വരും, താണ ഭാഗം ഉയരും. ഇതുപോലെ ലൈഫ് ഈസ് എ സർക്കിൾ ആൻഡ് എ സൈക്കിൾ. ആ സൈക്കിളായിട്ട് കറങ്ങുന്നത് കൊണ്ട് മാറി മാറി രൂപം മാറി 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 ആള് ജനിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നതാണ് ട്രാൻസ്മൈഗറേഷൻ തിയറി എന്ന പുനർജന്മ വിശ്വാസം. അങ്ങനെ ക്രിസ്തീയ സഭ പഠിപ്പിക്കുന്നില്ല, ഇതര മതങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്കത് വിട്ടുകളയാം. അടുത്തത് ഇടവേള സ്ഥലമെന്നാണ്. മരിക്കുന്ന ആളുകൾ ഒരു ഇടവേള സ്ഥലത്തേക്ക് പോകുന്നതാണ്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് രണ്ടു മൂന്ന് തിയറികളാണ്. വല്യപ്പച്ചന്മാർക്കെല്ലാം കൂടി ഒരു കുട്ടി നരകം, വല്യപ്പച്ചന്മാർക്കെല്ലാം കൂടെ പോകാൻ, പഴയ നിയമ പിതാക്കന്മാർക്കെല്ലാം കൂടെ പോകാനായിട്ടൊരു നരകം, കൊച്ചുകുട്ടികൾക്കൊരു നരകം, കുട്ടി നരകം, ലിംബസ് ഇൻഫാന്റം, ലിംബസ് പേറ്റ്രം ആൻഡ് പർഗറ്റോറി. ഈ പുസ്തകം ഞാൻ എഴുതി പ്രിന്റ് ചെയ്യാനായിട്ട് DTP എടുത്തത് കാത്തലിക് ബോയ്സ് ആണ് ചെയ്തത്. ഞാൻ പർഗറ്റോറിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വന്നപ്പോൾ ഞാൻ എഴുതിയത് വെട്ടിത്തിരുത്തിച്ച ആ കൊച്ചൻ എഴുതിയെന്നാ അറിയോ, ഇതൊക്കെ ഇപ്പോഴത്തേക്ക് അത്യാവശ്യമുള്ള സംഗതിയാണെന്ന്. എന്റെ പുസ്തകത്തിനകത്ത് വെട്ടിത്തിരുത്തി എഴുതി നോക്കണം പിശാചിന്റെ പോരാട്ടം എന്തുമാത്രം ഉണ്ടെന്ന്. ഞാൻ പിന്നെ രണ്ടാമത് കറക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇതിനകത്ത് കറക്റ്റ് അല്ലേ പൊട്ടിപ്പോയനെ ഞാൻ. അല്ലെ പെന്തിക്കോസുകാരല്ല അവിടെ എന്നെ വെടിവെക്കറിഞ്ഞു. എന്തൊരു പോരാട്ടം! ഒരു ചെറിയ കുറ്റി അയച്ച വിട്ടാ മതി, ആഹ കുഴിക്കും. ഓക്കെ, പർഗറ്റോറി എന്നൊരു തിയറിയുണ്ട്, കുട്ടി നരകം, വെസ്പുർക്കാന എന്ന് പറയും. ഇങ്ങനെ പല തിയറികൾ വിശ്വസിക്കുന്ന ചില സമൂഹങ്ങളുണ്ട്. ഇവിടെ നോക്കട്ടെ, നമ്മുടെ വിഷയം നോക്കിയാൽ ഇടവേള സ്ഥലമെന്ന് വിശ്വസിക്കും, ഇന്റർമീഡിയറ്റ് പ്ലേസ്. എന്നാൽ ഇവാഞ്ചലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റാണ്. നമ്മളൊരു അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുന്നുവെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് യഥാർത്ഥ സിദ്ധാന്തം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അത് മനസ്സിലാക്കാൻ നമ്മുടെ ആ പ്ലേറ്റ് ഒന്ന് മാറ്റിക്കുക, മറ്റേന്ന് വെച്ച് വേറെ ഒരു ചെറിയ പടം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചിട്ട് ഒരു ചെറിയ വിശദീകരണം, ഈ ഭൂമിയുടെ ഒരു ചിത്രീകരണം കൊടുത്തുകൊണ്ട് ഞാൻ ആ ഭാഗം വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ എന്റെ മെയിൻ ആർട്ടിസ്റ്റ് ആണ് ഇതെല്ലാം വരച്ചത്. ഇരിക്കുന്ന ദേവദാസനാണ് അതിന്റെ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തനുസരിച്ച് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി, ഇത് ഭൂമിയുടെ പടമാണ്. ഭൂമിയാണെന്ന് ഞാൻ പറയുന്നവരെ മനസ്സിലാകുകയില്ല, ഇത് ഭൂമിയാണ്. ഓക്കെ ഓക്കെ, ഇത് ഭൂമിയുടെ പടമാണ്. നിങ്ങൾ സപ്പോസ് ചെയ്യണം, അതിന്റെ മുകളിൽ നോക്കിയേ കൊച്ചു കുരിശുപള്ളി പോലെ വരച്ചു വെച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ്, അതെല്ലാം ശവക്കല്ലറകളാണ്. ഓക്കെ, ശവക്കല്ലറകളാണ് അതെല്ലാം. അതിനെ ഖബർ എന്ന പ്രായ ഭാഷയിൽ പറയും, ഖബറാണ്. ഖബറടങ്ങി എന്ന് സുറിയാനിയിലും അറബിയിലും എബ്രായിലും പറഞ്ഞാൽ ആളിൽ സംസ്കരിച്ചു എന്നർത്ഥം. ഖബർ, ഖബർ എന്ന പദമാണ് അത്. ആ കല്ലറയാണ് ആ കാണുന്നത്, നമ്മൾ കാണുന്നുണ്ടോ ശവക്കല്ലറകൾ, ഖബർ നമ്മളിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയും അത് ഭൂമിയുടെ വൃത്തമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഭൂമിയുടെ കേന്ദ്രം എങ്ങനെയായിരിക്കുന്നു എന്നുള്ള വിവരം ബൈബിൾ പറയുന്ന വാക്യം നോക്കട്ടെ. ഇയോബ് 28:5 എളുപ്പം നോക്കട്ടെ. ജോബ് 28:5 അത് നിങ്ങൾക്ക് കാണാം. ഇവിടെ കൊടുത്തോണ്ട്
ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു.
ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു,
അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു.
ഈ ഭൂമിയുടെ അധോഭാഗം എങ്ങനെ മറിയുന്നു?
തീ കൊണ്ടെന്ന പോലെ.
എല്ലാവരോടും പറഞ്ഞു, ഭൂമിയിൽ നിന്ന് എന്തോ ഉണ്ടാകുന്നു. ചിലര് പറയല്ല, ഡിഡാക്കേ ഹോമലിയ അല്ല, ഇപ്പോഴെന്തോ ആ ഡിഡാക്കേ, ഈ പ്രബോധനമല്ല, ഇപ്പൊ ഡിഡാക്കേ ബൈബിൾ ക്ലാസ്സാ. ബൈബിൾ ക്ലാസ്സായിട്ട് ചിന്തിച്ചു നോക്കിയേ, നോക്കിയേ, ഭൂമിയിൽ നിന്നും എന്തോ ഉണ്ടാകുന്നു, ആഹാരമുണ്ടാകുന്നു, അതിന്റെ അധോഭാഗം
തീ കൊണ്ടെന്ന പോലെ
മോനാ തീ കൊണ്ട് മറിയുന്ന ഭാഗം റെഡെന്ന് കാണിച്ച്. യെസ്, അതാണ് തീ, മൊത്തം തീയ. 1960 എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ ഞാൻ ഉദ്ധരിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. 1960 ഇന്നേക്ക് 40 മുമ്പാണ് അമേരിക്കയിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഒരു വലിയ പവർഫുൾ ക്യാമറ കൊണ്ട് വളരെ ടെക്നിക്കലായിട്ട് ആ വൃത്തം കിടക്കുന്ന ഭാഗത്തിന്റെ പടം എടുത്തു. ആ വൃത്തം ഒന്ന് കാണിച്ചു, വട്ടം റെഡ് മൊത്തം കാണിച്ച്, ആ റെഡ് മൊത്തം. ഓക്കെ ഓക്കെ, ഓ ആ റെഡായിട്ട് കിടക്കുന്ന സ്ഥലത്തിന്റെ പടം അദ്ദേഹം ഒരു ക്യാമറയിൽ പതിപ്പിച്ചു. 40 ആയുള്ളൂ. എന്നാൽ 1520 BC ഇയോബ് 28:5 എഴുതിയിരിക്കുന്നത്. BC 1520, യേശുക്രിസ്തുവിന് 1520 മുമ്പ് നിങ്ങൾ പാർക്കുന്ന ഈ രാജ്യത്തിന്റെ അങ്ങേ കോണിലൊരു സ്ഥലമുണ്ടല്ലോ, സലാല. സലാലയിലാണെന്ന് പറയുന്നു. ആണെങ്കിൽ എനിക്കൊന്ന് കണ്ടാക്കൊള്ളാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഓക്കെ, ആ ദൈവദാസൻ ജീവിച്ചിരുന്ന സ്ഥലം ഒന്ന് കണ്ടാക്കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ പലരുടെയും സ്ഥലം കണ്ടതുകൊണ്ട് അബ്രഹാമിന്റെ കല്ലറയ്ക്കകത്തൊക്കെ കയറി, അവിടെ റാഹേലിന്റെ കല്ലറ കണ്ടു, യേശുവിന്റെ കല്ലറ കണ്ടു. ഇതെല്ലാം എനിക്ക് വളരെ സന്തോഷം തോന്നിയതുകൊണ്ട് ഈ അപ്പച്ചന്റെ കല്ലറുകൾ കണ്ടാക്കൊള്ളാന്നുണ്ട്. ഏതായാലും ആ വല്യപ്പൻ ഒരു ഉഗ്രൻ മനുഷ്യനായിരുന്നു, യാതൊരു സംശയവുമില്ല അല്ലേ. BC 1520 അദ്ദേഹം പറയുക, ഭൂമിയിൽ നിന്നും ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ അധോഭാഗം എങ്ങനെ മറിയുന്നു എന്ന് പറഞ്ഞേ. ആ കൈയൊന്ന് എടുത്തൊന്ന് പറഞ്ഞേ. ആ തീ കൊണ്ട് മറിയുന്നു. ഉണ്ടോ ഉറക്കം ഒന്ന് പോകാനാ കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് ലയിക്കണമെങ്കിലേ ഈ പാഠം രസമാകുള്ളൂ. അല്ലെ, നിങ്ങൾ പോയിരുന്നോണ്ട് പറയും, ഒത്തിരി നേരം പറഞ്ഞു, തിയോളജിയാ ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ ചിലയിടത്തൊക്കെ പ്രസംഗിക്കുമ്പോ കോട്ടയത്ത് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ഒരു അമ്മാമ്മ വന്ന് അവിടുത്തെ പ്രധാന ആളോട് പറയാ, എന്റെ ബ്രദറെ ചാക്കോ സാറ് ക്ലാസ് എടുത്ത് എല്ലാം ഇംഗ്ലീഷ് ആയിപ്പോയി, ഒന്നും പിടികിട്ടിയില്ലത്. ശു, കോട്ടയം പട്ടണത്തിൽ അങ്ങനെ ഒരാൾ പറയണ എന്തോ ഒരു പൈശാചിക പോരാട്ടമാ. സാംസ്കാരിക കേന്ദ്രമാ കോട്ടയം, മനസ്സിലായോ. ഞാൻ ഉടനെ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇനി ഏത് ഭാഷ പറഞ്ഞാലും ബുദ്ധിമുട്ട് പറയാൻ പാടില്ല, കാരണം മറുഭാഷ പറയുന്നവർ മിണ്ടിപ്പോയേക്കരുത്. ആ ഞങ്ങൾ ചിലപ്പോ ഗ്രീക്ക് പറയും, ചിലപ്പം എബ്രായ പദയും പറയും, ചിലപ്പോൾ സംസ്കൃതമായിരിക്കും, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും, ചിലപ്പോൾ ഉറുദു ആയിരിക്കും, ചിലപ്പോൾ സ്പാനിഷ്. കുറച്ച് സ്പാനിഷ് എനിക്കാം, എനിക്ക് കുറച്ച് സ്പാനിഷ് അറിയാം കേട്ടോ, ഗ്രീക്ക് കുറച്ചറിയാം, ഹീബ്രൂ കുറച്ചറിയാം. ഇതൊക്കെ പറഞ്ഞാലും സഹിക്കാനുള്ള ഹൃദയം ആർക്കുണ്ടാകണം? മറുഭാഷ പറയുന്നവർക്ക് സ്തോത്രം. അല്ലെ, അടുത്ത ഞായറാഴ്ച പോലെ ചുപ്രഹോ എന്ന് ഞാൻ പറയും. എന്തോ ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ രക്ഷിക്കപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ വന്നത്. ആണോ അല്ലയോ? നിങ്ങളുടെ പേരൻസ് ദൈവത്തെ സേവിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് ദൈവം നിങ്ങളെ ഇവിടെ അയച്ചത്. അല്ല, ചുമ്മാറി ഒന്നും വന്നതല്ല, ഇവിടെ ഇരിക്കുന്ന ആരും വെറുതെ വന്നതല്ല. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ നിങ്ങളുടെ വഴികളെല്ലാം ശുഭമാക്കുന്നത്. ആ ഓർമ്മയിലാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. തന്നെയല്ല, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ഇന്റർനാഷണൽ ഫിഗറാ. ആണോ അല്ലയോ? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും, അങ്ങനെ ഒരു വാക്യവും കൂടെ ഇല്ലേ? ഇവിടെ മസ്കറ്റിലേക്ക് വന്നത് ജീവസന്ധാരണത്തിന് മാത്രമാണെന്ന് വിചാരിച്ച് വന്നവരെ ഇവിടെ ഇട്ട് പിടിച്ചു തമ്പുരാൻ. ഇവിടെ വന്ന് രക്ഷിക്കപ്പെട്ട കുറെ പേരില്ലേ? ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവം തമ്പുരാൻ രക്ഷിക്കാനായിട്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. ഒന്ന്, ഈ മണൽക്കാടുകൾക്കകത്ത്, ഓക്കെ, ഈ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ റൂർക്കലയുടെ സ്റ്റീൽ പ്ലാന്റില്. സ്റ്റീൽ പ്ലാന്റിലിട്ട് പിടിച്ചവർ ഈ കൊടുത്തിരിപ്പുണ്ട്. ഒന്ന് കാണിച്ച്. സ്റ്റീൽ പ്ലാന്റിൽ വെച്ച് ദൈവം പിടിച്ചത് ഇല്ല, ഇല്ലായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ ചെന്ന സ്ഥലത്ത് പലയിടത്തും കണ്ട്, സ്റ്റീൽ പ്ലാന്റിൽ വെച്ചാ പിടിച്ചത്. ഞാൻ ചോദിച്ചു, ബ്രദർ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? എന്നോട് ദൈവദാസം പറഞ്ഞേക്കണോ? ഞാൻ സ്റ്റീൽ പ്ലാന്റിൽ ചെന്ന് കാണാൻ ചെന്നതാ. വർഗീസേ എന്ന് ഞങ്ങൾ വിളിച്ചു, പാസ്റ്റർ താഴെ പോയെന്ന് വിളിച്ചു. വലിയൊരു ടവറിന്റെ മുകളിൽ ഈ ദൈവദാസം വർക്ക് ചെയ്യുക. വലിയ ടവറാ. കൊക്കവൻ ഗ്യാസ് വന്ന് ഈ ഫർണസിനകത്തോട്ട് ഇങ്ങനെ വന്ന് ഗ്യാസ് വന്നുകൊണ്ടിരിക്കുക. ആ ഗ്യാസ് കത്തിയിട്ടാണ് ഈ ഓർ ബേൺ ചെയ്യുന്നത്. ആ ബേൺ ചെയ്യുന്നതിന്റെ എക്സ്ട്രീം ടെമ്പറേച്ചർ വരുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും ഈ ഓവൻ. അതുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ടവറെ കയറി ഇരുന്നുകൊണ്ട്, ഒരു സ്ഥലത്ത് പോയി പിടിച്ചിരുന്നുകൊണ്ട് വെള്ളം ഇതിന്റെ പുറത്തോട്ട് ഒഴിക്കുക. ഇദ്ദേഹത്തിന് ഡ്യൂട്ടിയാ. നോർത്ത് നോക്കിയാട്ടെ. സാറ് താഴെ നിന്നുകൊണ്ട് പാസ്റ്റർ വിളിച്ചു, വർഗീസേന്ന് എന്തോ വിളി കേട്ടിട്ട് എക്കോയോടുകൂടിയാണ് ഞങ്ങൾ കേട്ടത്. അത്ര മുകളിലായിരിക്കുന്നത്. താഴെ ഇറങ്ങി വന്നപ്പോ ഞാൻ പരിചയപ്പെട്ടപ്പോ ചോദിച്ചു, ബ്രദർ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? എന്റെ സാറെ ഇവിടെ ജോലി കിട്ടിയാ എങ്ങനെ രക്ഷിക്കപ്പെടാതിരിക്കുന്നു? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? തമ്പുരാൻ നിങ്ങളെ ചിലരെ രക്ഷിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. പ്രൈസ് ദ ലോർഡ്. റൂർക്കല പോയ മലയാളി അധികവും രക്ഷിക്കപ്പെട്ടു. ബിലായി സ്റ്റീൽ പ്ലാന്റിൽ പോയ അധികവും രക്ഷിക്കപ്പെട്ടു. എന്തോ ദുർഗിൽ വന്ന് കയറിയവരുണ്ട്, അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. എന്തോ അതുപോലെ പല സ്ഥലങ്ങളിൽ പോയവരും അവിടെ ദൈവം സന്ദർശിച്ചു. വെറുതെ ഒരു കഥ പറയുകയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യു ടേൺ ഇൻടു ആൻ ഇന്റർനാഷണൽ ഫിഗർ. സ്തോത്രം. ആണോ അല്ലയോ? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളേണ്ട സമയമായത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ന്യൂ മാൻ ആയി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി. ആ വലിയ അനുഗ്രഹത്തിന്റെ പുഷിലാണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ലോകം മുഴുവൻ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ ചിലപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോഴേ എനിക്ക് ചിലപ്പോൾ ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. അമ്മാമ്മമാരെയൊക്കെ കണ്ടിട്ട് നല്ല ഓറഞ്ച് നിറമായിട്ട് ഇങ്ങനെ ഇരിക്കുക വീട്ടിനകത്ത്, ഓറഞ്ച് പോലെ ഇരിക്കുന്നത്. മക്കളെ പഠിപ്പിച്ച് പ്രാർത്ഥിച്ച് വളർത്തിക്കൊണ്ട് വന്നു. അവരും മിടുക്കരായിട്ട് വന്നു. ദൈവം അവർക്ക് ജോലി കൊടുത്തു. അവർ പോയി പഠിച്ചു. മകളെ മിടുക്കിയായിട്ട് അവള് നേരെ അമേരിക്കയിൽ ചാടി. അപ്പനെ അമ്മയെല്ലാം കൊണ്ടു, കുടുംബമായിട്ടും കൊണ്ടുപോയി. ഉണ്ടോ? മുഴുവൻ പേരും കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പോയി ഇരിക്കുക, ജോലിക്കിരിക്കുക. ചിലർക്ക് അമ്മായിയമ്മയെ കൊണ്ടുപോയത് മരുമകളാ. ഈ അമ്മായിയും മരുമകളോടൊരുമിച്ച് അമ്മായിയമ്മ താമസിക്കുക. അമ്മായിയമ്മ മുറിക്കാതെ ചുമ്മാ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഞാനതെ ശ്രദ്ധിച്ചു. വളരെ സ്നേഹമായി ഇവര് തമ്മിൽ. ഒരു അമ്മായിമ്മ പോലുമില്ല, ഒന്നുമില്ല. കാരണം അമ്മാവി മരുമകളുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. എന്തോ പോരെടുക്കാൻ പറ്റുകയില്ല. ഉഗ്ര ഐഡിയ. സ്തോത്രം. ഈ അമ്മാവി അമ്മ അല്ലെങ്കിൽ ഇവളുമായിട്ട് എന്നും ഉടക്കിയനെ. ഈ ദൈവം തമ്മിലാൽ എല്ലാത്തിന്റെയും മുള്ളും ചെതുമ്പലും എല്ലാം ഓടിച്ച് സകല റെഡിയാക്കി റാപ്ചർ എന്ന് പറയുന്ന ദിവസത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. 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 ഇവിടെ പഴയ പോക്ക് പോയിരുന്നെങ്കിൽ, ട്രഡീഷണൽ ചർച്ചിനകത്ത് കിടന്നിരുന്നെങ്കിൽ ഒരിക്കലും നീ റാപ്ചർ കാണുകയില്ല. സ്തോത്രം. വിശുദ്ധന്മാർ എടുക്കപ്പെടുന്ന ദിവസം നീ ഭൂമി വിട്ടുപോകും. ആ വലിയ പദവിക്കായി നമ്മൾ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ വല്ലവിധേനെ ക്രിസ്തുയേശുവിന്റെ വരവിനെ കാത്തിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നമുക്ക് ദൈവം തന്ന പദവികൾ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. വെറുതെ ഒന്നും പറയണ്ട. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നോക്കട്ടെ, ആ കിടക്കുന്ന റെഡ് പ്രതലത്തിന്റെ പേര്, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര്, വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പേര്, 20:1 ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 20.
അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ.
അഗാധത്തിന്റെ താക്കോലെന്ന, അഗാധം എന്നുള്ള, ആരുടെങ്കിലും കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? പ്ലീസ് റീഡ് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്. ദ ചാപ്റ്റർ 20:1. ആൻ എ സ്ട്രോങ് പവർഫുൾ ഏഞ്ചൽ, വായിക്കേ, ഹാവിംഗ് ദ കീ ഓഫ് ദ ബോട്ടംലെസ് പിറ്റ്. മതി, ഹാവിംഗ് ദ കീ ഓഫ് ദി ബോട്ടംലെസ് പിറ്റ്. ഏതാ ബോട്ടംലെസ് പിറ്റ്? ഞാൻ ശ്രദ്ധിച്ചേ, ഈ പണത്തിലൂടെ നോക്കിയതേ മക്കളെ, നോക്കട്ടെ. വളരെ ഗൗരവം പിടിച്ച സമയത്താണ് നമ്മൾ ഭൂമിശാസ്ത്രപരമായി വളരെ ഗൗരവം പിടിച്ചൊരു കാലത്ത് കഴിയുക. ഓർമ്മയിരിക്കണം, വിച്ച് ഈസ് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ബോട്ടംലെസ് പിറ്റ്. ഒന്ന് കാണിച്ച മതി, വട്ടം അവിടെ വരച്ച് നോക്കി വരയ്ക്കേ, ഉണ്ടേ, അതാണ് ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്നത്. ബോട്ടംലെസ് എന്ന് പറഞ്ഞാൽ എന്നാ? മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ക്ലിയർ അല്ല. എന്താ മലയാളത്തിൽ? അഗാധ കൂപം. അതവർ ഒരു തരത്തിൽ തല്ലിക്കൂട്ടിയ പദമാണ് ബോട്ടംലെസ് പിറ്റ് എന്ന് കിങ് ജെയിംസ് തർജ്ജമിച്ചിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷൻ. യു നോ വാട്ട് ഇറ്റ് ഈസ്? ഭൂമി ഒരു ഗ്ലോബാ, അതിന്റെ കേന്ദ്രത്തിൽ കിടക്കുന്ന ഈ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളും ഒരു ഗ്ലോബ് ടൈപ്പ് റോളാ. ഒരു പൊള്ളയായ സ്ഥലം കിടക്കുക, ആ ഭാഗം എങ്ങനെ മറിയുന്നു? എങ്ങനെ മറിയുന്നു? തീ കൊണ്ടെന്ന പോലെ മറിയുക. ഇത് മറിയാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഇപ്പൊ മറിയുന്നു. ഞാൻ ഈ പ്രസംഗം കോളേജ് സ്റ്റുഡൻസിന്റെ മീറ്റിംഗിൽ ഒരു 25-26 വർഷം മുമ്പ് പ്രസംഗിച്ചപ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണിച്ചു, എന്നായി പറയുന്നത്? ഇപ്പൊ ഒറ്റയെണ്ണം മിണ്ടുകയില്ല, ചുമ്മാ വന്നിരുന്ന് ഒരു മുഴുവിഞ്ഞ് പോരുക. സ്തോത്രം. ഈ ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്ന ഒരു പ്രതലം ഭൂമിയുടെ കേന്ദ്രത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചപ്പോൾ പുഞ്ചിരിച്ച വിദ്യാർത്ഥികൾ സമ്മതിച്ചു. ഈ ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്ന, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, ഭൂമി കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുറച്ചു നാൾ മുമ്പേ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് കേട്ടാൽ അമ്പരന്ന് പോകും. കിഴക്കിൽ നിന്ന് ജപ്പാന്റെ ഭാഗത്ത് നിന്ന് ഒരു ലാവാ പ്രവാഹം ശക്തിയായിട്ട് പടിഞ്ഞാറോട്ട് ഭൂമധ്യരേഖയുടെ സമാന്തരമായിട്ട് കാലിഫോർണിയയുടെ തെക്ക് വശത്തെ നിക്കരാഗ്വയുടെ ഭാഗത്തേക്ക് ശക്തിയായിട്ട് ലാവാ ഒഴുകുന്നു എന്ന് കണ്ടുപിടിച്ചു. ആ ലാവാ കടന്നുപോയതിന്റെ പ്രതികരണമാണ് ഗുജറാത്തിലെ ഭൂകമ്പം. മറക്കരുത്. സ്തോത്രം. സ്തോത്രം. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, കിറുകിറ കീറുന്നു, പൊടുപട പൊട്ടുന്നു. ഈ കഥ പഠിപ്പിക്കുവാൻ വേറെ ആർക്കും സാധ്യമല്ല. 1960 മാത്രമാണ് ഭൂമിയുടെ അകത്ത് തീയാണെന്ന് ശാസ്ത്രജ്ഞൻ ഫോട്ടോയിൽ പതിച്ചത്. എന്നാൽ ദൈവശാസ്ത്രജ്ഞൻ പറയുന്നു ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നുണ്ട്. ഏത് വർഷം പറയുന്നു? 1520 BC. സ്തോത്രം. നിങ്ങൾ പറ, നിങ്ങളുടെ ഈ ചടഞ്ഞ് ഒന്ന് സ്വീകരിച്ചേ. നിങ്ങൾ പറ, ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയൂ, ദൈവശാസ്ത്രമാണോ ശാസ്ത്രമാണോ വലുത്? ദൈവശാസ്ത്രം. ദൈവശാസ്ത്രം. ദൈവമക്കൾ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയൂ, ദൈവശാസ്ത്രം. അതാണ് ഇന്നത്തെ ആവശ്യം. എന്തോ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് കണ്ടുപിടിച്ചത്, ആടുമാടുകളെ വളർത്തുകയും ഒട്ടകത്തിന് തീറ്റ കൊടുക്കുകയും, എന്തോ ആടുകളെയും കന്നുകാലികളെയും വളർത്തുകയും 10 മക്കളുടെ പിതാവായിരുന്ന നല്ലൊരു കുടുംബത്തെ നയിക്കുകയും ചെയ്ത ഭക്തനായ ഇയ്യോബ് പറഞ്ഞതാണ്. അതാണ് ദർശനം. സ്തോത്രം. ദർശനമാണ് കറക്റ്റ്. സ്തോത്രം. ശാസ്ത്രമല്ല വലുത്, ദർശനമാണ് വലുത്. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഈ ഭാഗം തീ കൊണ്ട് മറിയുന്നത് കൊണ്ട് അതിന്റെ മുകളിൽ 3 സ്ഥലമുണ്ട്. മോനെ ഒന്ന് കാണിച്ച്, 1 നമ്പർ 1 ഏതാ? തേണ്ടി ഇവിടുത്തെ പറദീസ നമ്പർ 1. അതെ അതെ, പറദീസ ആണ്ടെഴുതിയിരിക്കുന്നു, പറദീസ. നമ്പർ 2 മറുവശം, ടാർട്ടറസ് മറുവശം, വലത്തെ വശം, ഇങ്ങേ വശം, ഇങ്ങേ വശം. അതാ അങ്ങനെ ദാറ്റ്സ് ഇറ്റ് ഉണ്ടോ. മൂന്ന് ലെയർ ഭൂമിയുടെ കേന്ദ്രത്തിൽ സർക്കിൾ ആയിട്ടുണ്ട്. ഒന്നാമത്തത് പാരഡൈസ്, രണ്ടാമത്തത് ടാർട്ടറസ്, മൂന്നാമത്തത് അധമ പാതാളം. ലോവസ്റ്റ് ഹെയ്ഡീസ് താഴെ താഴെ ഉണ്ടോ അധമ പാതാളം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ഞാനോട് ഒന്ന് കാണിക്കാം, ഞാൻ ശ്രദ്ധിക്കൂ. ഇത് ബോട്ടംലെസ് പിറ്റ്, ഇത് ഒന്നാമത്തെ ലെയർ ഈ കിടക്കുന്ന, ഇത് ഒന്നാമത്തത്, ഇത് ഉയർന്ന മുകളിലാണ്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. ഈ മൂന്ന് പ്രതലങ്ങൾ പാതാളം എന്ന പേരിൽ അറിയുന്നത് വേദപുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. പാതാളം, മരിക്കുമ്പോൾ ഒരു വ്യക്തി എങ്ങോട്ട് പോകുന്നു ചോദിച്ചാൽ അവൻ പാതാളത്തിലേക്ക് പോകുന്നു എന്നാണ് പഴയ നിയമത്തിലെ ആശയം. ഒട്ടും മറക്കരുത്. നമ്മളെ നിങ്ങൾ കേട്ട് കാണും, ഉപദേശമാരും അച്ഛന്മാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ധനവാൻ മരിച്ചു നരകത്തിലോട്ട് പോയി, പിന്നെ ലാസർ മരിച്ചു എങ്ങോട്ട് പോയി, സ്വർഗത്തിലോട്ടും പോയി. ഞാൻ കേട്ടിട്ടുണ്ട് സ്വർഗത്തിലോട്ട് പോയെന്ന് പറയുന്നത്. ലാസർ സ്വർഗത്തിലോട്ടും പോയി, ധനവാൻ നരകത്തിലോട്ടും പോയി. അല്ല, ഒരു കുറ്റവാളിയെ പിടിക്കുന്നു ഗവൺമെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കുറ്റവാളിയെ പിടിക്കുന്നു, അവനെ ഉടനെ സെൻട്രൽ ജയിലിലോട്ട് പൂജപ്പരയിലോട്ട് തള്ളുകയാണോ? തിരുവനന്തപുരത്ത് പൂജപ്പര എന്ന് പറയുന്ന സ്ഥലത്തായി സെൻട്രൽ ജയില്, അങ്ങോട്ട് തള്ളുകയാണോ? അല്ല, അവനെ 15 ദിവസം റിമാൻഡിൽ വയ്ക്കും, അതിനുശേഷം അവനെ കോടതിയിൽ നിർത്തും, അവന്റെ കേസ് വിസ്തരിച്ചിട്ട് തെളിയിക്കപ്പെടണം. ഇന്നസെന്റ് ആണെങ്കിൽ ഹീസ് എ ഫ്രീ മാൻ, ഇന്ത്യൻ പൗരനാണ്. കുറ്റവാളിയാണെങ്കിൽ അവനെ സെഷൻ കോടതി വിധിക്കുന്ന അനുസരിച്ച് അവനെ ജയിലിലോട്ട് തള്ളും. അതിനുശേഷം അടുത്ത കുറ്റത്തിന്റെ ഗാംഭീര്യം അനുസരിച്ച് അവന് ഹൈക്കോർട്ടിൽ പോകാം, അവന് സുപ്രീംകോർട്ടിൽ പോകാം, ഒടുവിൽ ധർമ്മ അപ്പീൽ കൊടുക്കാൻ ക്ലോസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്രസിഡന്റ് അവസാനം തുല്യം ചാർത്തുന്നത് വരെ അവന് സ്വാതന്ത്ര്യം കിടപ്പുണ്ട്. അതിനുശേഷമേ അവനെ എങ്ങോട്ടെങ്കിലും തള്ളുകയുള്ളൂ, ജീവപര്യന്തം തള്ളുകയുള്ളൂ. നിങ്ങൾ ഓർമ്മയിരിക്കണം, ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടൻ സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടും പോകുന്നില്ല. നരകമെന്നുള്ള പദമേ പ്രയോഗിക്കേണ്ട കാര്യമില്ല. ബൈബിളിൽ ഒരിക്കലും പറയേണ്ടാത്തൊരു പദപ്രയോഗമാണ് ഏത്? നിങ്ങൾ പറയും നിങ്ങളുടെ പുസ്തകത്തിൽ നരകമെന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അത് തർജ്ജിമയിൽ വന്ന പെശക് മാത്രമാണ്. നരകമെന്നൊരു സ്ഥലം വേദപുസ്തകത്തിൽ തർജ്ജിമയോ ചെയ്യത്തക്കവണ്ണം ഒരു പദമില്ല. ദാറ്റ്സ് എ റോങ് കൺസെപ്ഷൻ. നരകമെന്ന് പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ തീക്കുണ്ടവാ. പക്ഷെ അതിന്റെ പേര് നരകമെന്നല്ല, അതിന്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ? ബോട്ടം ലെസ്, ഒന്ന് ഉറച്ചു പറഞ്ഞേ. ആ അത്രയും ഒന്ന് പഠിക്കണം, അറിയാവുന്നതാണെങ്കിൽ ഒന്ന് കൂടെ പറയണം, എങ്കിലും ഒക്കെയുള്ളൂ. ബോട്ടം ലെസ് പിറ്റിൽ എന്താണെന്ന് ഞാൻ പറയാം. ഇതിനൊരടിത്തട്ടില്ല, ആ പിറ്റിന് ആ കുഴിക്ക് ഒരു അടിത്തട്ടില്ല, അതാ ബോട്ടം ലെസ് എന്ന് പറയാൻ കാരണം. കിങ് ജെയിംസ് അങ്ങനെ നിർബന്ധിച്ച് തർജ്ജമ ചെയ്തതാണ്. ഇംഗ്ലണ്ടിലെ ചക്രവർത്തിയായ കിങ് ജെയിംസ് ആണ് ബോട്ടം ലെസ് പിറ്റ് എന്ന പദം കൊടുത്തത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ആ കാണുന്ന പൊള്ളയായ സ്ഥലം ഈ ഭൂമിയുടെ സർക്കിൾ പോലെ തന്നെ സർക്കിൾ രൂപത്തിൽ കിടക്കുന്നത് കൊണ്ട് അതിനെ അടിത്തട്ടില്ല, ബോട്ടമില്ല. സമയം തീർന്നല്ലേ? തീർന്നോ? ആ സമയം തീർന്നെങ്കിൽ ഞാനും നിർത്തുക. ഓക്കെ, ഇന്നിപ്പോ എല്ലാവർക്കും പോകേണ്ട അത്യാവശ്യമുള്ളവർ നിർത്തുകയാണ്. സ്തോത്രം. എങ്കിലും ഒരു 2 മിനിറ്റ് എടുക്കാവില്ലേ? തീർന്നോ? ഓ കഷ്ടം, എന്നാ പോട്ടെ, ഞാൻ നിർത്തിയിരിക്കുന്നു. ഓക്കെ, നോക്കേ, ഈ ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിന് അടിത്തട്ടില്ലാത്ത കുഴിയെന്ന് നിങ്ങൾ കാണണം. ഈ ഭൂമിയുടെ അകത്ത് കിടക്ക, അതുകൊണ്ട് ആ പദമാണ് കറക്റ്റ്. അഗാധകൂപമെന്നല്ല, അടിത്തട്ടില്ലാത്ത കുഴിയെന്ന് നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കണം. അതിനെ ചുറ്റിപ്പറ്റി നേരെ മുകളിൽ കാണുന്ന ഫസ്റ്റ് ലെയർ നോക്കട്ടെ. ആ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മൂന്നാമത്തെ പാതാളമാണ്. അതിന്റെ മുകളിലത്തെ സ്ഥലം രണ്ടാമത്തെ പാതാളം, അതിന്റെ മുകളിലത്തെ സ്ഥലം ഒന്നാമത്തെ പാതാളം. അതാണ് പറുദീസ. ഭൂമിക്കടിയിലേക്കാണ് എല്ലാ മനുഷ്യൻ ദുഷ്ടന്മാരും നീതിമാന്മാരും പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ രണ്ടു കൂട്ടരും പോകുമെങ്കിലും രണ്ടു കൂട്ടരും രണ്ട് സ്ഥലത്തോട്ടാണ് പോകുന്നത്. നീതിമാൻ പോകുന്നത് പറുദീസയിലേക്കാണെങ്കിൽ ദുഷ്ടൻ പോകുന്നത് അധമ പാതാളത്തിലേക്കാണ്. ഇതിന് രണ്ടിനും നടുക്ക് കിടക്കുന്ന സ്ഥലം പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചിടുന്ന സ്ഥലമാണ്. ടാർട്ടറസ് എന്നാണ് യൂദയുടെ ലേഖനത്തിലും 2 പത്രോസിലും നാം വായിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരാൻ കഴിയുകയില്ലെന്ന് അബ്രഹാം പിതാവ് പറഞ്ഞത് ഓർക്കുമല്ലോ. ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ ഒക്കെയില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരാൻ ഒക്കെയില്ല. ആ ഒക്കാത്ത കഥ ഒപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, 2.5 രൂപയ്ക്ക്, 3 രൂപ ഇപ്പൊ കൂട്ടിക്കാണും, ഉണ്ടോ? 5 രൂപ ഒക്കെ കൊടുത്താൽ അധമപാതാളത്തിൽ കിടക്കുന്ന ആളിനെ എവിടെ കൊണ്ടുവിടും? ഒറ്റ എണ്ണമെങ്കിലും അധമപാതാളത്തിൽ നിന്ന് പൈസ മുടക്കി പറദീസയിൽ എത്തിയെങ്കിൽ സ്വർഗത്തിലെ സുപ്രീംകോർട്ടിൽ MV ചാക്കോ കേസ് കൊടുക്കും. ഞാൻ കഷ്ടപ്പെട്ടാണ് അവിടെ ചെല്ലുന്നത്. ഇവനെല്ലാം ഈ പ്ലെയിനോട്ട് കയറിയപ്പോ എന്റെ അടുത്തിരുന്ന ഒരു ക്രിസ്ത്യാനി, ഞാൻ ഇങ്ങോട്ട് വന്ന പ്ലെയിനല്ല, എന്റെ അടുത്തിരുന്ന ഒരു ക്രിസ്ത്യാനി അതാ വന്ന അമ്മാമ്മയോട് ചോദിക്കുന്നു, എനിക്ക് വിസ്കി വേണമെന്ന്. നാട്ടിൽ വലിയ പക്കതനാ പുള്ളി, ഇതാ കയറിപ്പോ ഇത് കുടിക്കുക. ഞാൻ അന്നേരവും ഇപ്പുറത്തിരുന്നുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക. മറ്റേ ഈ ഇതിനകത്തോട്ട് ഈ പാത്രത്തിലോട്ട് ഐസ് അങ്ങോട്ട് ഇട്ടാ ഇതൊഴിച്ചു കഴിയുമ്പോ ഇത് തുകം തികന്ന് പൊങ്ങി ഇങ്ങനെ വന്നിട്ട് ഈ താവോട്ട് വീണിന്റെ പ്ലെയിനിൽ കൂടെ ഇത് ഓടുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ എന്റെ പാനപാത്രം അത് കണ്ട ആരാ കുടിക്കാത്തത്? അന്നേരം MV ചാക്കോ ഇപ്പുറത്ത് ചുമ്മാ ഇരുന്നുകൊണ്ട് ഐസ് വെള്ളം കുടിക്കുക. നിങ്ങൾ ഓർത്ത് വയ്ക്ക്, അംഗം വരുന്നവരൊക്കെയും സകലത്തിലും വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3.5 രൂപയ്ക്ക് ഒരുത്തൻ സ്വർഗത്തിൽ കയറിയാൽ അവരെ ഞാൻ വെറുതെ വിടുകയില്ല. 3 തരം സ്തോത്രം. എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് കേസെടുക്കും എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങോട്ട് പോകുകയില്ല. ഓർമ്മയിരിക്കണം. നീട്ടിക്കൊണ്ട് നേരമല്ല ഇവിടെ ക്ലോസ് ചെയ്യട്ടെ. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് യേശു ക്രൂശിൽ മരിച്ചത്. വിശുദ്ധന്മാർ പറദീസിലായിരിക്കുന്നവരുടെ മുഴുവൻ ആത്മാക്കളെയും കർത്താവ് കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലെത്തിച്ചു. സ്തോത്രം. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് അതുകൊണ്ട് മരിക്കുന്ന നമ്മളെല്ലാവരും എങ്ങോട്ട് പോകുമെന്നറിയാമോ? 3-ാം സ്വർഗത്തിൽ പറദീസിലേക്കാ പോകുന്നത്. സ്തോത്രം. അവിടെ നമ്മുടെ ഉപദേശയെ വിട്ട് തമ്പുരാൻ കാണിച്ചു. ഓർക്കുന്നോ, 3-ാം സ്വർഗത്തോളം ഒരാൾ എടുക്കപ്പെട്ടു വന്നല്ലോ. അതാരാ? പൗലോസ്. അവൻ കണ്ട കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. 3-ാം സ്വർഗത്തിലാണ് ഇന്ന് പാരഡൈസ് ഇരിക്കുന്നത്, പറദീസ. മരിക്കുന്ന വിശുദ്ധന്മാർ അങ്ങോട്ട് പോകും, പാതാളത്തിന്റെ അധമ ഭാഗത്ത് ദുഷ്ടൻ പോകും. ഈ 2 സിറ്റുവേഷൻ നിങ്ങളുടെ തലച്ചോറിനകത്ത് ഇരിക്കട്ടെ. അവൻ അവിടെ തന്നെ കിടക്കുകയാണ്. നമ്മൾ സ്വർഗത്തിലോട്ട് ആത്മാക്കൾ പോകുന്നത്, ഇനിയും നടക്കാൻ പോകുന്നത് കാഹളധ്വനിയാണ്. സ്തോത്രം. കാഹളം ധ്വനിക്കും മരിച്ചവർ അച്ഛരായി ഉയർത്തി നിൽക്കും. ഓൾ പ്ലീസ് സ്റ്റാൻഡ്. നമുക്ക് എഴുന്നേറ്റുന്നുണ്ട്, ഒറ്റയടിപ്പാടിക്കൊണ്ട് ക്ലോസ് ചെയ്യാം. മണ്ണിൽ ഉറങ്ങിടുന്ന ശൂദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിൽ